السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുള്ള നീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒത്തുചേരൽ നാളെ പരലോകത്ത് പ്രതിഫലാർഹമായ കർമ്മമായി സ്വീകരിക്കുമാറാട്ടെ. അനുഗ്രഹീതമായ വിശുദ്ധ റമദാനിന്റെ പുണ്യകരമായ ദിവസങ്ങളാണ് ഓരോ നിമിഷവും നമ്മുടെ മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇബാദത്തുകളിലൂടെ, ഇസ്തിഗ്ഫാറിലൂടെ, തൗബയിലൂടെ നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കാനും വിമലീകരിക്കാനും കിണഞ്ഞ് പരിശ്രമിക്കേണ്ട ഒരു സമയമാണ് ഇനി നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളത് എന്ന ഓർമ്മയും വിചാരവും നമുക്കുണ്ടായിരിക്കണം. റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന നാളെ പരലോകത്ത് റയ്യാൻ എന്ന കവാടത്തിലൂടെ ആ നോമ്പുകാർ പ്രവേശിപ്പിക്കപ്പെടുമ്പോൾ അതിലൂടെ പ്രവേശിക്കാനുള്ള അതിമഹത്തായ തൗഫീഖ്, സൗഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് നമുക്ക് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ള വിഷയം ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ചാണ്. നമുക്കറിയാം, ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ റമദാനിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. റമദാനിന്റെ ശ്രേഷ്ഠത വിശദീകരിച്ചപ്പോൾ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ആദ്യത്തെ 20 ദിവസങ്ങൾക്കില്ലാത്ത ചില പ്രത്യേകതകൾ കൂടി അവസാനത്തെ 10 ദിവസങ്ങൾക്കുണ്ട്. അതിലൊന്ന്, ഓരോ സത്യവിശ്വാസിയും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന, പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, കാത്തുകൊണ്ടിരിക്കുന്ന, അവരുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ ആഗ്രഹമായ ലൈലത്തുൽ ഖദർ എന്ന ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ആ രാവ്, അത് നേടുക, അത് കരസ്ഥമാക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രാവിന്റെ പ്രതിഫലം നേടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ ഈ 10 ദിവസങ്ങൾക്ക്, റമദാനിന്റെ ഈ അവസാനത്തെ 10 ദിവസങ്ങൾക്ക് മറ്റു ദിവസങ്ങളെക്കാൾ ഫലുണ്ട്. ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, ഒന്ന്, അതിന്റെ ഫലാഇലുകളെ സംബന്ധിച്ചാണ്. വിശുദ്ധ ഖുർആനിലൂടെ, തിരുസുന്നത്തിലൂടെ നമ്മൾ പരിശോധിക്കുമ്പോൾ നിരവധി ഫലുകൾ, പ്രാധാന്യം, ശ്രേഷ്ഠത ലൈലത്തുൽ ഖദറിനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അതിലൊന്ന് നമ്മൾ അറിയേണ്ടത്, ഈ ലൈലത്തുൽ ഖദറിന്റെ ഫളൽ മനസ്സിലാക്കി തരാൻ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഒരു അധ്യായം തന്നെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ലൈലത്തുൽ ഖദറിന്റെ ഫളൽ എന്ന് ചോദിച്ചാൽ അതിന്റെ ഒന്നാമത്തെ മറുപടി എന്താണ് ലൈലത്തുൽ ഖദറിന്റെ ഷറഫ്, അതിന്റെ ശ്രേഷ്ഠത, അതിന്റെ മഹത്വം. ഒന്നാമത്തെ മറുപടി ശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെ അള്ളാഹു അവതരിപ്പിച്ചു. എന്തിന്? ഈ ലൈലത്തുൽ ഖദറിന്റെ മഹത്വം മനുഷ്യനെ പഠിപ്പിക്കാൻ, അത് ലോകത്തെ പഠിപ്പിക്കാൻ. സൂറത്തുൽ ഖദർ എന്ന് പറയുന്ന അധ്യായം ചെറിയൊരധ്യായം, അഞ്ചായത്തുകളാണ് അതിലുള്ളത്. ശുദ്ധ ഖുർആനിലെ 97-ാമത്തെ അധ്യായം, അഞ്ചായത്തുകളുള്ള ആ അധ്യായത്തിലൂടെ അതിന്റെ ഓരോ ആയത്തുകളും ലൈലത്തുൽ ഖദറിന്റെ ഫളൽ എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. വമാ അദ്രാക മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ, തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംറ് സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജർ. ഈ ഒരു അധ്യായം ചെറിയൊരു അധ്യായമാണെങ്കിലും നിന്റെ ആശയം ആന എന്നുള്ളത് വളരെയധികം വിശദീകരിക്കേണ്ട ഒന്നാണ്. പക്ഷെ അത് വിശദീകരിക്കാനുള്ള ഒരു സമയം നമുക്കില്ലാത്തതുകൊണ്ട് തന്നെ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് നമ്മൾ ഈ സന്ദർഭത്തിൽ കടന്നു പോകുന്നില്ല. അപ്പൊ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം അള്ളാഹു കൊണ്ടുവന്നു ലൈലത്തുൽ ഖദറിന്റെ മഹത്വം പഠിപ്പിക്കാൻ, അതിന്റെ മഹത്വം മനസ്സിലാക്കി തരാൻ. ഒന്ന്. രണ്ട്, അതിന്റെ ഓരോ ആയത്തുകളിൽ ഒന്ന് അള്ളാഹു പറഞ്ഞു, വിശുദ്ധ ഖുർആനിനെ നാം അവതരിപ്പിച്ചത് ആ രാത്രിയിലാണ്, ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാണ് വിശുദ്ധ ഖുർആനെ നാം അവതരിപ്പിച്ചത്. അവിടെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, ഖുർആനിന്റെ അവതരണത്തിന് രണ്ട് ഘട്ടങ്ങളുണ്ട്. ഒന്ന്, ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും സമാഉദ്ദുനിയ ബൈത്തുൽ അജ്, ഒന്നാമത്തെ ആകാശത്തിലേക്കുള്ള അവതരണ ഘട്ടം. ഇത് ഖുർആൻ മൊത്തത്തിൽ ഇങ്ങനെ അവതരിച്ചു. ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും സമാഉദ്ദുനിയ, ഒന്നാമത്തെ ആകാശം, അതിലേക്കുള്ള ഖുർആനിന്റെ അവതരണത്തിന്റെ ഘട്ടമാണ് ഒന്ന്. അത് നടന്നത് ലൈലത്തുൽ ഖദറിലാണ്. അത് 23 കൊല്ലം കൊണ്ടല്ല, ഈ രാവിലാണ് അവതരിപ്പിച്ചത്. ഇത് ലൈലത്തുൽ ഖദറിന്റെ ഒരു മഹത്വമാണ്. ഈ രാവിലാണ് അള്ളാഹു ഖുർആനെ അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് സംശയമുണ്ടാവും, 23 കൊല്ലം കൊണ്ടാണ് ഖുർആനിന്റെ അവതരണം നടന്നത് എന്നുള്ളത് പഠിച്ചിട്ടുണ്ടല്ലോ, പിന്നെ ഈ ലൈലത്തുൽ ഖദറിന്റെ രാവിലെ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിന്റെ അർത്ഥം അതാണ്, ലൈലത്തുൽ ഖദറിന്റെ രാവിലെ അള്ളാഹു ഖുർആനിനെ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരാശയം അള്ളാഹുവിന്റെ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാമത്തെ ആകാശത്തിലേക്ക് ഖുർആനിനെ അവതരിപ്പിച്ചു. മൊത്തത്തിൽ 30 ജുസ് ഖുർആൻ മൊത്തത്തിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. പിന്നീട് അതിനുശേഷം രണ്ടാമത്തെ ഘട്ടം, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാം 23 കൊല്ലം കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആനിന്റെ ഭാഗങ്ങൾ എത്തിച്ചു കൊടുത്തു എന്നുള്ളത് രണ്ടാമത്തെ ഘട്ടം. അത് വേറൊരു വിഷയമാണ്. ഖുർആന്റെ നുസൂലിനെ സംബന്ധിച്ച്, തൻജീവിനെ സംബന്ധിച്ചൊക്കെ വേറെ നമ്മൾ പഠിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരിക്കലും അത് വിശദീകരിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്ന്, ലൈലത്തുൽ ഖദറിന്റെ മഹത്വം ഖുർആനിൽ അള്ളാഹു ഒരു അധ്യായം കൊണ്ടുവന്നു. രണ്ടാമത്, ലൈലത്തുൽ ഖദറിന്റെ രാവിലാണ് അള്ളാഹു ഖുർആനിനെ അവതരിപ്പിച്ചു എന്നുള്ളത് പറഞ്ഞു. ആ അവതരണത്തിന്റെ ഘട്ടം ഈ രൂപത്തിലാണ്. മൂന്നാമത്തെ കാര്യം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒക്കെ പ്രധാനപ്പെട്ടത് തന്നെയാണ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ആഗ്രഹമാണ് ലൈലത്തുൽ ഖദർ നേടുക എന്നുള്ളത്. കാരണം ലൈലത്തുൽ ഖദറിന്റെ മഹത്വത്തെക്കുറിച്ച് അള്ളാഹ് പറഞ്ഞപ്പോൾ പറഞ്ഞത് 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠം എന്നാണ്. 1000 മാസം എന്നല്ല, ചില ആളുകൾ പറയാറുണ്ട് 53 വയസ്സ്, അങ്ങനെയല്ല, അല്ലെങ്കിൽ 82 വയസ്സ്, അങ്ങനെയല്ല. അവിടെ മിൻ അൽഫി ഷഹർ, അവിടെ മിൻ എന്നുള്ളതിന്റെ അർത്ഥം കാൾ, അതിനേക്കാൾ, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമാണ്, ഖൈറാണ് ലൈലത്തുൽ ഖദർ. അതാണ് ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ലൈലത്തുൽ ഖദർ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അതിന് കൊടുത്ത വ്യാഖ്യാനം, മിൻ അൽഫി ഷഹരിൻ ലൈസ ഫീഹി ലൈലത്തുൽ ഖദർ വൽ മുറാദു ബിൽ ഖൈരിയ ഹുനാ സവാബുൽ അമലി ഫീഹ. അതായത്, ലൈലത്തുൽ ഖദറിൽ ഒരാൾ ചെയ്യുന്ന അമല്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ലൈലത്തുൽ ഖദറിൽ ഒരാൾ ചെയ്യുന്ന അമലിന്റെ പ്രതിഫലം ലൈലത്തുൽ ഖദർ ഇല്ലാത്ത 1000 മാസം ഒരാൾ ചെയ്യുന്ന അമലുകൾക്ക് തുല്യമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അത്രത്തോളം പ്രതിഫലം അതിന് കിട്ടും. ലൈലത്തുൽ ഖദറിൽ ഒരാൾ ചെയ്യുന്ന ഇബാദത്ത്, ഒരാൾ നിസ്കരിക്കുന്ന നിസ്കാരം, അത് ലൈലത്തുൽ ഖദർ ഇല്ലാത്ത 1000 മാസം ഒരാൾ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് തുല്യമാണ്. അതായത് അതിനേക്കാൾ 1000 മാസമല്ല, അതിനേക്കാൾ ഇത്രത്തോളം ശ്രേഷ്ഠത ഫദല് ലൈലത്തുൽ ഖദറിനുണ്ട് എന്നുള്ളതാണ്. ഇമാം മുജാഹിദ് റഹ്മത്തുല്ലാഹി അലൈഹി, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് ഇമാം മുജാഹിദ് റഹ്മത്തുല്ലാഹി അലൈഹി, നമ്മളത് പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ലൈലത്തുൽ ഖദർ 1000 മാസത്തേക്കാൾ ഖൈറാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അമലുഹ വസിയാമുഹ വഖിയാമുഹ ഖൈറും മിൻ അൽഫി ഷഹർ. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ലൈലത്തുൽ ഖദറിൽ ഒരാൾ ചെയ്യുന്ന അമല്, ലൈലത്തുൽ ഖദറിൽ ഒരാൾ ചെയ്യുന്ന നോമ്പ്, ഒരാളുടെ നോമ്പ്, ലൈലത്തുൽ ഖദറിലെ ഖിയാം, ഇങ്ങനെ അയാൾ ചെയ്യുന്ന അമല് അതിന്റെ പ്രതിഫലം. അപ്പൊ ലൈലത്തുൽ ഖദറിൽ ഒരാൾ അമല് ചെയ്താൽ ലൈലത്തുൽ ഖദറില്ലാത്ത 1000 കൊല്ലത്തിലധികം അല്ലത്തേക്കാൾ അയാൾ അമല് ചെയ്യുന്നതിന് തുല്യമാണ്. ആ 3 കാര്യങ്ങൾ ഇമാം മുജാഹിദ് പറഞ്ഞു, അമല്, സിയാമ്, ഖിയാം, ഇതൊക്കെ അതിൽ പെട്ടു. അപ്പൊ വെറുതെ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പുണ്യം കിട്ടൂല. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം. അപ്പൊ ഈ ലൈലത്തുൽ ഖദറിൽ ഒരാൾ ചെയ്യുന്ന അമലിന്റെ പുണ്യത്തെക്കുറിച്ചാ പറഞ്ഞത്, ആ രാവിന്റെ മഹത്വത്തെക്കുറിച്ചാ പറഞ്ഞത്. ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ. പിന്നെ പറഞ്ഞു, തനസ്സുലുൽ മലായികത്തു വറൂഹു ഫീഹ ബിഇദി റബ്ബിഹിം മിൻ കുല്ലി അംർ. അന്ന് മലക്കുകൾ ഇറങ്ങി വരും. ജിബ്രീൽ അലൈഹിസ്സലാമിനെ പ്രത്യേകം എടുത്തു പറഞ്ഞു. ഇതിന്റെ വിശദീകരണത്തിൽ കാണാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അതേപോലെ തന്നെ ഇബ്നു ഉസൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് മലക്കുകളുടെ ലോകം ആകാശമാണ്. ഒന്നാമത്തെ ആകാശം, രണ്ടാമത്തെ ആകാശം, ഇങ്ങനെ മലക്കുകളുടെ ലോകം എന്നുള്ളത് ആകാശമാണ്. എന്നാൽ ലൈലത്തുൽ ഖദറിന്റെ രാവിലെ ഇങ്ങനെ മലക്കുകൾ ഇങ്ങനെ ഓരോന്നായി ഓരോന്നായി ഓരോ ആകാശത്തിലുള്ള മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വന്ന് ഭൂമി അവരെ കൊണ്ട് നിറയും എന്നുള്ളതാണ്. ഭൂമി ഈ മലക്കുകളെ കൊണ്ട് നിറയും. അതുകൊണ്ട് തന്നെ ആ രാവ് എന്നുള്ളത് റഹ്മത്തിന്റെ വർക്കത്തിന്റെ രാവാണ്. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസ് എത്രത്തോളം മലക്കുകളാ, ആ മലക്കുകളുടെ എണ്ണം ലൈലത്തുൽ ഖദറിന്റെ രാവിൽ ദുനിയാവിലേക്ക് ഇറങ്ങി വരുന്ന മലക്കുകളുടെ എണ്ണം തിട്ടപ്പെടുത്താൻ പോലും സാധ്യമല്ല. അത്രത്തോളം മലക്കുകളാണ്, അത്രത്തോളം മലക്കുകൾ ഇറങ്ങി വരുന്നുള്ളതാണ്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിൽ അന്ന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖാല ഫീ ലൈലത്തുൽ ഖദരി ഇന്നഹാ ലൈലത്ത സാബിഅത്തിൻ ഔ താസിയത്തിൻ വഇശ്രീന. റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ലൈലത്തുൽ ഖദർ എന്നുള്ളത് 27-നാണ് അല്ലെങ്കിൽ 29-നാണ്. ഇന്നൽ മലായികത്ത തിൽക്കൽ ലൈല ഫിൽ അർളി, ആ രാത്രി ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ മലക്കുകൾ അക്സറു മിൻ അദദിൽ ഹസാ. ഹസാ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ചരൽക്കല്ലുകൾ, ചരൽക്കല്ലുകളേക്കാൾ എണ്ണം, അത്രത്തോളം ചരൽക്കല്ലുകളേക്കാൾ എണ്ണം മലക്കുകൾ ഈ ഭൂമിയിലേക്ക് അവതരിക്കുമെന്നുള്ളതാണ്. ഹത്താമത്തിൽ അയിൽ ഫജർ, അത് ഫജർ വരെയാണ് ലൈലത്തുൽ ഖദർ ഉള്ളത്. തുലൂഉൽ ഫജർ, ഫജറോടുകൂടിയിട്ട് ലൈലത്തുൽ ഖദർ അവസാനിച്ചു. ഇബ്നു കസീർ ഇത് ഹദീസ് ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്തതാണ്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ആ ഹദീസ് ഹസനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, يكثر تنزل الملائكه في هذه الليله لكثره بركتها والملائكه يتنزلون مع تنزل البركه والرحمه. ആ രാത്രിയുടെ മഹത്വം കാരണത്താൽ മലക്കുകളുടെ ആ മലക്കുകളുടെ ആധിക്യം ഉണ്ടാകും. മലക്കുകൾ ഒന്നായിട്ട് ഒന്നൊന്നായിട്ട് ഇറങ്ങി വരും. ആ മലക്കുകളുടെ ഇറക്കം എന്നുള്ളത് يتنزلون مع تنزل البركه والرحمه, അല്ലാഹുവിന്റെ റഹ്മത്തും അല്ലാഹുവിന്റെ ബർക്കത്തും ഒക്കെ അതിന്റെ കൂടെ ഉണ്ടാകും. ഇങ്ങനെ മൊത്തത്തിൽ ആ രാവ് എന്നുള്ളത് അതിമഹത്തായ രാവാണ് എന്നുള്ളത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ലൈലത്തുൽ ഖദറിന്റെ മഹത്വങ്ങളാണ്. ഇതങ്ങനെ വിശദീകരിക്കുകയാണെങ്കിൽ ഇത് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അതങ്ങനെ ഫജർ വരെ ഈ ലൈലത്തുൽ ഖദർ ഉണ്ടാവും. മാത്രമല്ല ലൈലത്തുൽ ഖദറിന്റെ മഹത്വമായിട്ട് സൂറത്തു ദുഹാനിൽ അള്ളാഹ് പഠിപ്പിച്ച ഒരു കാര്യം അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതുണ്ട്. ഈ രാവിനെ അള്ളാഹു വിശേഷിപ്പിച്ചത് ഒന്ന് മുബാറക്കത്ത്. ഇന്നാ അൻസല്ലാഹു ഫീ ലൈലത്തിൻ മുബാറക്ക. വിശുദ്ധ ഖുർആനിലെ അവതരണത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞപ്പോ പറഞ്ഞു മുബാറക്കത്തായ രാത്രിയിലാണ് അതിനെ അവതരിപ്പിച്ചത്. മുബാറക്കത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ രാവ് അനുഗ്രഹീതമാണ്, അത് ബർക്കത്താക്കപ്പെട്ട രാവാണ്. ആ രാവിൽ അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചു. അപ്പൊ ലൈലത്തുൽ ഖദറിന് അള്ളാഹു മുബാറക്കത്ത് എന്ന് പ്രയോഗിച്ചു. മാത്രമല്ല സൂറത്ത് ദുഹാനിൽ തന്നെ ലൈലത്തുൽ ഖദറിന്റെ മറ്റൊരു ഫളിൽ പറഞ്ഞത് ഫീഹാ യുഫറഖു കുല്ലു അംരിൻ ഹകീം. ഇന്നാ അൻസല്നാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്നാ കുന്നാ മുൻദിരീൻ ഫീഹാ യുഫറഖു കുല്ലു അംരിൻ ഹകീം. ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ലൈലത്തുൽ ഖദറിന്റെ ഒരു ശ്രേഷ്ഠത അത് വിശദീകരിക്കാൻ സമയമല്ല. ഒരു വർഷത്തേക്ക് വേണ്ട അള്ളാഹുവിന്റെ ഖളാ ഖദറുകൾ തീരുമാനിക്കപ്പെടുന്നത് ലൈലത്തുൽ ഖദറിലാണ്. ഇത് ഇതിന്റെ വലിയൊരു മഹത്വമാണ്, വലിയൊരു മഹത്വം. ഇപ്പൊ നമ്മൾ എന്തെല്ലാം മഹത്വങ്ങൾ പറഞ്ഞു. ഒന്ന്, ലൈലത്തുൽ ഖദറിന്റെ ഫളൽ പഠിപ്പിക്കാൻ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ അവതരിപ്പിച്ചു. രണ്ട്, വിശുദ്ധ ഖുർആനിന്റെ അവതരണം നടന്നത് ഈ രാവിലാണ്. മൂന്ന്, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമാണ്, ഫളലുണ്ട്, ഖൈറുണ്ട് ഈ രാവിന്. അതേപോലെ തന്നെ അന്ന് മലക്കുകൾ, ജിബ്രീൽ അലൈഹിസ്സലാം അടക്കമുള്ള മലക്കുകൾ അവരൊന്നൊന്നായിട്ട് ഇറങ്ങി വരും. ഭൂമിലോകം മലക്കുകളെ കൊണ്ട് നിറയും, മണൽത്തരികളെക്കാൾ മലക്കുകളെ കൊണ്ട് നിറയും ഭൂമിലോകം. അള്ളാഹുവിന്റെ റഹ്മത്തും ബർക്കത്തും അവതരിക്കും. അത് പ്രഭാതോദയം വരെ, ഫജിർ വരെ ഈ ലൈലത്തുൽ ഖദറുണ്ടാവും. ഫജിറോട് കൂടിയിട്ട് അത് അവസാനിക്കും. അതേപോലെ തന്നെ ഈ രാവിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് മുബാറക്കത്താണ്, അത് ബർക്കത്താക്കപ്പെട്ട അനുഗ്രഹീതമായ രാവാണ്. മാത്രമല്ല അതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടത് ഈ കാര്യമാണ്, അള്ളാഹു ഖളാ ഖദർ പല കോലത്തിലാണ് തീരുമാനിക്കുന്നത്. അത് എഴുതി വെക്കുന്നതിന്റെ രൂപങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അഖീദയുടെ ഗ്രന്ഥങ്ങളിൽ. ഒന്ന്, ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് രൂപം, പല രൂപങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന്, അള്ളാഹു ഖളാ ഖദർ രേഖപ്പെടുത്തി വെച്ചത് അവന്റെ ലൗഹുൽ മഹ്ഫൂദിൽ. ആകാശഭൂമികളെയും സൃഷ്ടിക്കുന്നതിന്റെ 50,000 കൊല്ലങ്ങൾക്ക് മുമ്പ്, ഇതിൽ തഖ്ദീറുൻ ആം എന്ന് പറയും, തഖ്ദീറുൻ ആമി അല്ലെങ്കിൽ തഖ്ദീറുൻ ആം. അതായത് ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ 50,000 കൊല്ലം മുമ്പ് എന്തെല്ലാം ഈ ലോകത്ത്, ഈ പ്രപഞ്ചത്തില്, അള്ളാഹുവിന്റെ ഈ സൃഷ്ടിപ്രപഞ്ചത്തില് നടക്കും, അതൊക്കെ എല്ലാ കാര്യങ്ങളും എല്ലാം നമ്മളിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോന്നും എന്ന് ആകാശഭൂമികളെയും സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതൊന്നാമത്തത്. രണ്ടാമത്തത് തഖ്ദീറുൻ ഉംരി, ഒരു മനുഷ്യന്റെ ആയുസ്സുമായിട്ട് ബന്ധപ്പെട്ട തഖ്ദീർ. അത് രേഖപ്പെടുത്തുന്നത് മാതാവിന്റെ ഗർഭപാത്രത്തിൽ വെച്ചിട്ടാണ്. നമ്മൾ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ ചില കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നുണ്ട്. നമ്മളൊക്കെ അതിന്റെ പിന്നാലെ ഓടുന്നവർ മാത്രമാണ്. പക്ഷെ ദുനിയാവിന്റെ പിന്നാലെ ഓടുന്ന മനുഷ്യൻ അതൊന്നും ചിന്തിക്കാറില്ല എന്നുള്ളത് വേറൊരു വശം. നാല് കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് നമ്മൾ ജനിക്കുന്നതിന്റെ മുമ്പ്. ഒന്ന്, ഒരു മനുഷ്യന്റെ അജല്. രണ്ട്, ഒരു മനുഷ്യന്റെ അമല്. മൂന്ന്, ഒരു മനുഷ്യൻ ഷഖിയാണോ സഈദാണോ, അതേപോലെ തന്നെ ആണാണോ പെണ്ണാണോ, ഇതൊക്കെ ഹദീസുകളിൽ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ റിസ്ഖ് പോലും, നമ്മുടെ റിസ്ഖ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് അള്ളാഹ് നൽകുന്ന എല്ലാ റിസ്ഖിൽ പെടും. അത് എന്ന് തീരുമാനിച്ചിട്ടുണ്ട്? നമ്മൾ ജനിക്കുന്നതിന്റെ മുമ്പ് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സലഫുകളായ പണ്ഡിതന്മാർ പറഞ്ഞത്, അള്ളാഹ് നമുക്ക് കണക്കാക്കിയ ഒരു വറ്റുണ്ടോ, അള്ളാഹ് നമുക്ക് കണക്കാക്കി എന്തെങ്കിലും ചെറുതായിട്ടുള്ള ഒരിതുണ്ടോ, അത് കിട്ടിയിട്ടേ നമ്മൾ ദുനിയാവ് നിന്ന് മരിച്ചിട്ട് പോകുള്ളൂ. അള്ളാഹ് കണക്കാക്കാത്ത ഒരു റിയാലും ഒരു 5 പൈസയും നമ്മുടെ അക്കൌണ്ട് കണ്ട് വരൂല്ല. അതെന്തായാലും വേറൊരു വിഷയം, പക്ഷെ അത് മനുഷ്യൻ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ നിഅമത്ത് ലഭിക്കുന്ന മനുഷ്യൻ അഹങ്കരിക്കുന്നത് ഈ ഖളാ ഖദറിനെ പറ്റി വ്യക്തമായി മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ അഹങ്കാരിയാകുന്നത്. റമദാനിൽ പോലും ഖുർആൻ ഓതാത്തത് അതുകൊണ്ടാണ്, ഖുർആൻ പഠിക്കാത്തത് അതുകൊണ്ടാണ്, തറാവി നിസ്കരിക്കാത്തത് അതുകൊണ്ടാണ്, സകാത്ത് കൊടുക്കാത്തത് അതുകൊണ്ടാണ്. ഇതൊക്കെ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ റിസ്ഖ് എത്ര എന്നുള്ളത്. അതൊന്നും നമ്മുടെ പവർ കൊണ്ടും നമ്മുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടും നേടിയതാണെന്നുള്ളത് ആരും വിചാരിക്കേണ്ട, അതെന്താണെങ്കിലും വേറൊരു വിഷയം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇങ്ങനെ ഒരു വർഷത്തേക്ക് വേണ്ടത് രേഖപ്പെടുത്തുന്നുണ്ട്. അത് രേഖപ്പെടുത്തുന്നത് ഈ ലൈലത്തുൽ ഖദറിലാണ്. ഈ ലൈലത്തുൽ ഖദർ അള്ളാഹ് രേഖപ്പെടുത്തും. എന്തൊക്കെ? റിസ്ഖ്, അജല്, ഇതൊക്കെ അതിന്റെ തഫ്സീറുകളിൽ വന്നിട്ടുണ്ട്. അത് ഓരോന്നും വിശദീകരിക്കാൻ നമുക്ക് സമയമല്ല. ഓരോ കാര്യങ്ങളും വന്നിട്ടുണ്ട്. അത് ഈ ലൈലത്തുൽ ഖദർ മുതൽ അടുത്ത ലൈലത്തുൽ ഖദർ വരെയുള്ള ഒരാളുടെ റിസ്ഖ്, അജല്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ. ഇമാം നവവിയുടെ ഒരൊറ്റ വാചകം, ശറഹ് മുസ്ലിമിൽ അദ്ദേഹം പറഞ്ഞു, ഖാലൽ ഉലമാഉ വസുമ്മിയത്തു ലൈലത്തുൽ ഖദർ ലിമാ യുക്തബു ഫിഹാ ലിൽ മലായികത്തി മിനൽ അഖ്ദാരി വൽ അർസാഖി വൽ ആജാല അല്ലതി തകൂനു ഫീ തിൽക സന. ഒരു വർഷത്തിന് വേണ്ട മനുഷ്യന്റെ അജല്, റിസ്ഖ്, ഖദർ, ഈ ഖളാ ഖദറുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ മലക്കുകൾ അത് രേഖപ്പെടുത്തുന്നു ലൈലത്തുൽ ഖദർ. അതുകൊണ്ടാണ് അതിന് തഖ്ദീർ എന്നുള്ള അർത്ഥത്തിൽ നിന്നാണ് ആ ഖദർ എന്ന പേര് ലഭിച്ചത്, ലൈലത്തുൽ ഖദർ.
രണ്ടർത്ഥങ്ങൾ, ഒന്ന് മഹത്വം, മറ്റൊന്ന് തക്ദീറിൽ നിന്നുണ്ടായതാണ്. ആ തക്ദീറിൽ നിന്നുണ്ടാകാനുള്ള കാരണം, ഒരു വർഷത്തേക്ക് വേണ്ട ഈ കാര്യങ്ങൾ അള്ളാഹു രേഖപ്പെടുത്തുന്നത് അത് ഈ ലൈലത്തുൽ ഖദറിലാണ്. ഈ ലൈലത്തുൽ ഖദർ മുതൽ അടുത്ത ലൈലത്തുൽ ഖദർ വരെയുള്ളത്. അപ്പൊ ഇതിന്റെ മഹത്വം വമ്പിച്ചതാണ്. ഓരോന്ന് രേഖപ്പെടുത്തും. അജല്, റിസ്ഖ്, ഇതൊക്കെ വേറെ വിശദമായിട്ട് പറയേണ്ട കാര്യങ്ങളാണ്, ഖദറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ അത് ലൈലത്തുൽ ഖദറിന്റെ മഹത്വം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്രത്തോളം ഫളിലുള്ള ഷറഫുള്ള ഈ ലൈലത്തുൽ ഖദറിന്റെ മഹത്വം നഷ്ടപ്പെട്ടവന് ആ ഖൈറവന് തടയപ്പെട്ടു. ആ ഖൈറവന് തടയപ്പെട്ടു. അത് ആർക്ക് കിട്ടാതെ പോയോ? അവനതിന്റെ ഖൈറ് നഷ്ടപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുള്ള ഹദീസ്, ഇതിന്റെ ആദ്യ ഭാഗം നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു, അതാക്കും റമദാൻ. ഇത് റമദാനിന്റെ തുടക്കത്തിൽ ഇത് റമദാൻ വിട പറയാൻ പോവുകയാണ്. നമ്മൾ പറഞ്ഞപ്പോ 7 ദിവസമായി, 14 ദിവസമായി, ഇതാ അവസാനത്തെ 10 കടക്കുക. ഇത്ര പെട്ടെന്ന് ഇതിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ ഹദീസാണിത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാ റമദാൻ മാസം വന്നിരിക്കുന്നു, ഷഹറുൻ മുബാറക്കുൻ, അനുഗ്രഹീതമായ മാസമാണ്. ഫറദല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമഹു. അല്ലേ, ഈ ക്ലാസിന്റെ തുടക്കത്തിൽ, നമ്മുടെ റമദാന്റെ തുടക്കത്തിൽ ഈ ഹദീസ് നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഏതാണ്ട് തീരാനായി. ഇത്രയുള്ള മനുഷ്യന്റെയൊക്കെ ജീവിതം ഇതങ്ങനെ അങ്ങോട്ട് തീരും. പക്ഷെ നമ്മളറിയില്ല, കാലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ഇനി നമ്മൾ കുറെ കാലം ജീവിച്ചിരിക്കുമെന്നുള്ള തോന്നൽ സൃഷ്ടിക്കാൻ, തോന്നലുണ്ടാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വയസ്സാകുമ്പോഴും രണ്ടെണ്ണത്തിന് മനുഷ്യൻ ആർത്തിയിരിക്കും. ഏതൊരു മനുഷ്യന്റെയും ചിന്ത അങ്ങനെ തന്നെയാണ്. ഞാൻ ഇനിയും കുറെ കാലം ജീവിക്കുന്നുള്ളതിനാണ് എന്റെ നിങ്ങളൊക്കെ വിചാരം. എന്താണെങ്കിലും അതിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ആ മാസത്തിൽ അള്ളാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. ആകാശത്തിന്റെ കവാടങ്ങൾ അന്ന് തുറക്കപ്പെടുന്നു, നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുന്നു, മറദത്തു ഷയാത്തിന് അവർ അള്ളാഹു ബന്ധിപ്പിക്കുന്നു. എന്നിട്ട് ആ ഹദീസിന്റെ ബാക്കി ഭാഗത്തിൽ, ഇല്ലാഹി ഫീഹി ലൈല ഖൈറു മിൻ അൽഫി ഷഹരിൻ, ആ മാസത്തിൽ ഒരു രാവുണ്ട്, ആ രാവ് എന്നുള്ളത് 1000 മാസത്തേക്കാൾ ഖൈറുള്ള രാവാണ്. 1000 മാസത്തേക്കാൾ ഖൈറുള്ള രാവാണ്. മൻഹുരിമ ഖൈറഹ ഫഖദ് ഹുരിമ, അതിന്റെ ഖൈർ ആർക്ക് തടയപ്പെട്ടോ അവനത് തടയപ്പെട്ടു. ഇമാം നസായി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്, അതിന്റെ ഖൈർ തടയപ്പെട്ടവൻ. ആലോചിച്ചു നോക്കൂ, ആകെ 10 ദിവസമുള്ളൂ. ഒരു കൊല്ലം, ഒരു കൊല്ലത്തിലാണ് ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്ന അവസ്ഥ? അല്ലെങ്കിൽ 6 മാസത്തിലാണ്, അല്ലെങ്കിൽ റമദാൻ മൊത്തത്തിലാണ്, ഇത് അതൊന്നും പറഞ്ഞിട്ടില്ല. ഈ വിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങൾ, ആ 10 ദിവസങ്ങളിൽ ഒരു രാത്രി, ആ ഒരു രാത്രിയിലാണ് ഈ ലൈലത്തുൽ ഖദർ. 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ, ഭൂമിയിലേക്ക് മലക്കുകൾ അവതരിക്കുന്ന, അള്ളാഹുവിന്റെ റഹ്മത്തും ബർക്കത്തും അവതരിക്കുന്ന, കലാകഥകളെ രേഖപ്പെടുത്തപ്പെടുന്ന, വിശുദ്ധ ഖുർആനിന്റെ അവതരണം നടന്ന ആ രാവ്, ആ മഹത്തായ രാവ് ഈ അവസാനത്തെ 10 കളിൽ ഒരു ദിവസത്തിലാണ്. നമ്മുടെ മുമ്പിൽ ചാൻസുള്ള അവസരങ്ങളുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആ രാവിനെ അന്വേഷിക്കണം. എന്നാണ് അന്വേഷിക്കേണ്ടത്? അത് പല റിവായത്തുകൾ വന്നു. ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ അന്വേഷിക്കണം, വെറുതെ കുത്തിരിക്കണം, വെറുതെ ഇരുന്ന ഒരാൾക്ക് കിട്ടൂല അതിന്റെ പ്രതിഫലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞ എന്താ, ഇൽതമിസുഹ എന്ന ഹദീസുകളിൽ കാണാം, ഇൽതമിസുഹ. അതേപോലെ തന്നെ തഹറൗഹ. അപ്പോ വെറുതെ ഇരിക്കുന്നാലും ഒരാൾക്ക് കിട്ടുന്ന പ്രതിഫലം അല്ല എന്ത്? ലൈലത്തുൽ ഖദറിന്റെ പുണ്യം എന്നുള്ളത്. ഹദീസുകളിൽ രണ്ട് രൂപത്തിൽ വന്നു. ഒന്നെന്താ, ഇൽതമിസുഹ, നിങ്ങൾ അതിനെ അന്വേഷിക്കണം, തെരഞ്ഞിട്ട് പോകണം എന്നുള്ളതാണ്. അതുകൊണ്ട് നാളെ ഒരു പരലോകമുണ്ട്, നാളെ മരിക്കും, എന്റെ ജീവിതം എന്നുള്ളത് എന്റെ കയ്യിലല്ല, എന്റെ കൺട്രോളിലല്ല, ഏത് സമയത്തും ഞാൻ ഈ ലോകത്തുനിന്ന് മരിച്ചു പോകേണ്ടവനാണെന്ന് ബോധമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളതിനെപ്പറ്റി ആലോചിക്കും, അയാളതിനെപ്പറ്റി ചിന്തിച്ചിരിക്കും അയാള്. കാരണം നാളെ അയാൾക്ക് മരിക്കുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു അമല്, അയാൾ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു അമലായിരിക്കും ഈ ലൈലത്തുൽ ഖദറിന്റെ പ്രതിഫലം എന്നുള്ളത്. അപ്പൊ അയാളതിനെപ്പറ്റി ചിന്തിക്കും. അതുകൊണ്ട് ചിന്തിക്കുന്ന മനുഷ്യനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതല്ലാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് പിന്നെ വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. റമദാൻ എന്നുള്ളത് മനുഷ്യന് മനസ്സിന് മാറ്റമുണ്ടാകേണ്ട ദിവസങ്ങളാണ് റമദാൻ എന്നുള്ളത്. ഇതിലും മാറ്റമുണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് അവനെതിരെ പ്രാർത്ഥിക്കേണ്ടി വന്നത്. അവനെതിരെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് അതാണ്. ആമീൻ പറഞ്ഞത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞത് ജിബ്രീൽ അലൈഹി സലാം പ്രാർത്ഥിക്കുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയുകയും ചെയ്ത സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രത്തോളം മഹത്തരമായൊരു രാവുണ്ടായിട്ട് അതിലൊരു താല്പര്യം കാണിക്കാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെക്കുറിച്ച് പിന്നീട് എന്താണ് പറയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്ന് ഇൽതമിസുഹ, നിങ്ങൾ അതിനെ അന്വേഷിക്കണം, നിങ്ങൾ അതിനെ തെരയണം. വേറെ ചില റിവായത്തുകളിൽ കാണാം തഹറൗ. തഹറൗ എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുക എന്നാണ്, അതിനെ പ്രതീക്ഷിച്ചിരിക്കുക, നിനച്ചിരിക്കുക. അവരുണ്ടല്ലോ, ഒരു കാത്തിരിക്കൽ, ഒരു പ്രതീക്ഷിച്ചിരിക്കൽ. അതേപോലെ ലൈലത്തുൽ ഖദറിന്റെ കാരണം അതിന്റെ ഷറഫ്, അതിന്റെ മഹത്വം, അത് വലുതാണ്. ഇത് വല്ലാത്തൊരു നിഅമത്താണ് അള്ളാഹുവിന്റെ. അതുകൊണ്ട് ലൈലത്തുൽ ഖദറിന് ഏത് രാവുകളിലാണ് ലൈലത്തുൽ ഖദർ? അതിന്റെ റിവായത്തുകളിൽ സംബന്ധിച്ചിടത്തോളം ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് റമദാനിന്റെ അവസാനത്തെ പത്തിൽ മൊത്തം നിങ്ങൾ തെരഞ്ഞോളിന്ന, അങ്ങനെ റിവായത്തുകളുണ്ട്. തെഹറവു ലൈലത്തുൽ ഖദർ ഫിൽ അശ്രിൽ അവാഖിരി മിൻ റമദാൻ, റമദാനിന്റെ അവസാനത്തെ പത്തിൽ നിങ്ങൾ അത് അന്വേഷിക്കുക. ലൈലത്തുൽ ഖദർ അവസാനത്തെ പത്തിൽ എന്തായാലും ഉണ്ടാകും. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്. അതേപോലെ തന്നെ ബുഖാരിന്റെ മറ്റൊരു റിവായത്തിൽ കാണാം, അവസാനത്തെ പത്തിൽ ഒറ്റയായ രാവുകളിൽ. ആദ്യം എന്ത് പറഞ്ഞു? മൊത്തത്തിൽ അവസാനത്തെ പത്ത് എന്ന് പറഞ്ഞു. രണ്ടാമത് എന്ത് പറഞ്ഞു? ഒന്നുകൂടി ഖാസാക്കിയിട്ട് പറഞ്ഞു, അവസാനത്തെ പത്തിലെ ഫിൽ വിത്തിരി മിനൽ അശ്രിൽ അവാഖിരി മിൻ റമദാൻ, റമദാനിന്റെ അവസാനത്തെ പത്തിലെ വിത്തിർ ഒറ്റയായ രാവുകളിലാണ് അതുണ്ടാകുക. വേറെ ഹദീസിൽ ഒന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാസാക്കി പറഞ്ഞത് ഫലിയതഹറഹ ഫി സബഇൽ അവാഖിർ, അവസാനത്തെ എണ്ണത്തിൽ. അപ്പൊ അവസാനത്തെ പത്തിൽ മൊത്തത്തിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ അന്വേഷിക്കണം, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇബാദത്തുകൾ ചെയ്തുകൊണ്ടിരിക്കണം. അതേപോലെ തന്നെ അതിന്റെ ഒറ്റയായ രാവുകള്, അതേപോലെ തന്നെ അതിന്റെ അവസാനത്തെ ഏഴെണ്ണം, അതേപോലെ തന്നെ വേറെ റിവായത്തുകൾ 27-ാം രാവ്, ഇങ്ങനെ പലതും അതിനെ സംബന്ധിച്ച് ഒരുപാട് റിവായത്തുകൾ വന്നിട്ടുണ്ട്. ഇതെന്നായിരുന്നു ലൈലത്തുൽ ഖദർ എന്നുള്ളത് കൃത്യമായ ഇൽമു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മറന്നുപോയി. രണ്ട് കാരണങ്ങളാണ് പറയുന്നത്. മനസ്സിലാക്കേണ്ടത് ലൈലത്തുൽ ഖദർ എന്നായിരുന്നു എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് അറിവ് ലഭിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അത് മറന്നുപോയി. അത് രണ്ട് കാരണങ്ങൾ പറയുന്നത്. ഒന്ന്, നബി സല്ലല്ലാഹി അലൈഹി വസല്ലംക്ക് അത് അറിയിക്കപ്പെട്ടു, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അത് സഹാബത്തിന് അറിയിക്കുന്നതിന് വേണ്ടി പുറപ്പെട്ട സന്ദർഭത്തിലാണ് രണ്ടാളുകൾ തമ്മിൽ കലഹിക്കുന്നത് കണ്ടത്, ഷണ്ട കൂടുന്നത് കണ്ടു, ബഹളം വെക്കുന്നത് കണ്ടു, അതോടുകൂടി അത് ഉയർത്തപ്പെട്ടു എന്നുള്ളതാണ്. ഒരുപാട് വിശദീകരിക്കേണ്ട ഹദീസാണ്. മനുഷ്യന്മാർ തമ്മിൽ കലഹിക്കുക, അതോടുകൂടി ലൈലത്തുൽ ഖദർ ഉയർത്തപ്പെട്ടു എന്ന ഒരു റിവായത്തിൽ. മറ്റൊരു റിവായത്തിൽ വന്നിട്ടുള്ളത് അതെനിക്ക് അറിയിക്കപ്പെട്ടു, ആ സന്ദർഭത്തിൽ എന്റെ വീട്ടുകാരിൽ ചിലരെന്നെ വിളിച്ചുണർത്തി, അതോടുകൂടി എനിക്കത് മറപ്പിക്കപ്പെട്ടു എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. ഒക്കെ സ്വഹീഹായിട്ടുള്ള ഹദീസാണ്. അതിൽ രണ്ടാളുകൾ തമ്മിൽ കലഹം കൂടുന്നത് കണ്ടു എന്നുള്ളത് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചതാണ്. മറ്റത് ഉരീത്തു ലൈലത്തുൽ ഖദറി, ലൈലത്തുൽ ഖദർ എന്നാണ് അതെനിക്ക് കാണിക്കപ്പെട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറിയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ലൈലത്തുൽ ഖദർ എന്നാണെന്നുള്ളത്. പിന്നീട് എന്റെ വീട്ടുകാരിൽ ചിലർ വന്ന് എന്നെ വിളിച്ചുണർത്തി, ഫനുസീതുഹ, ഞാനത് മറപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് അതുകൊണ്ട് റമദാനിന്റെ അവസാനത്തെ പത്തിൽ നിങ്ങൾ അത് അന്വേഷിക്കുക എന്നുള്ളത് മുസ്ലിമിന്റെ റിപ്പോർട്ടാണ്. അപ്പൊ ഈ ഹദീസുമായിട്ട് ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ വേറെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് കാരണങ്ങളാണ്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് രണ്ടൊരു കാരണം തന്നെയാണ്, വിളിച്ചുണർത്തി അത് പറയാൻ വേണ്ടിയിട്ട് വന്നു, ഇതൊക്കെ ഒരു സംഭവം ഹദീസിനെ ജമ്മു ചെയ്തുകൊണ്ടും പറഞ്ഞിട്ട്. എന്താണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ഉയർത്തപ്പെട്ടു എന്നാണ് ലൈലത്തുൽ ഖദർ എന്നുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് നിങ്ങൾക്ക് ഖൈറാണ്. കാരണം അത് എന്നാണെന്ന് അറിയിക്കപ്പെട്ടാൽ ആ രാത്രിയിൽ മാത്രം ഇബാദത്ത് എടുക്കും. അതല്ല അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ളത്. ഇബാദത്തുകളിൽ മത്സരിക്കണം, അള്ളാഹുവിന് വേണ്ടിയിട്ട് അതിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഇത്തിക്കാഫിരിക്കണം, ബാക്കിയുള്ള ഇബാദത്തുകൾ ചെയ്യണം. അവന് മാത്രം അവകാശപ്പെട്ടതാണ് ലൈലത്തുൽ ഖദറിന്റെ ആ മഹത്വവും പുണ്യവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് ഈ അവസാനത്തെ പത്തില്, അതേപോലെ തന്നെ അതിന്റെ ഒറ്റയായ രാവുകളില്, എന്നാൽ അതിന്റെ ഇരട്ടയായ രാവുകളിൽ ലൈലത്തുൽ ഖദർ ഉണ്ടാവില്ല എന്ന് പറയാൻ നമുക്ക് തെളിവൊന്നുമില്ല. അവസാനത്തെ പത്തില് മൊത്തം നമ്മൾ തിരയണം, ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കണം ലൈലത്തുൽ ഖദറിന്റെ മഹത്വം കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇരട്ടയായ രാവുകളിൽ ലൈലത്തുൽ ഖദർ ഇല്ല എന്ന് ചില ആൾക്കാരും തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതെന്തായാലും ശരിയല്ല, ചില ആൾക്കാർ അതങ്ങനെ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് 27-ാം മാത്രം പള്ളിയിൽ പോകും ചില ആൾക്കാര്. അത് ചില ആൾക്കാരുടെ ട്രിക്കാണ്, അതിന് സാധ്യതയുണ്ട്. ചില സഹാബികൾ അത് തീർത്തും പറഞ്ഞിട്ടുണ്ട് 27-ന് തന്നെയാണെന്നുള്ളത്. പക്ഷെ അത് അങ്ങനെ തന്നെയാണ്, വേറെ ഒരു രാവിലെ ലൈലത്തുൽ ഖദർ ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് തീർത്ത് പറയാൻ ഒരു തെളിവുമില്ല. കാരണം 21-ന് സഹാബത്തിൽ ലൈലത്തുൽ ഖദർ കിട്ടിയിട്ടുണ്ട്, 23-ന് കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ 25-ന്. ഇതൊക്കെ ഹദീസുകളിൽ ലൈലത്തുൽ ഖദർ കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ 27-ന്, അത് സഹാബികൾ ഗണ്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനി 22, 24, 26, 28 ഇരട്ടയരാവുകളിൽ ഒരു കാരണവശാലും ഇല്ലത്തിൽ ഖദർ ഉണ്ടാവില്ല എന്നുള്ളത് ഒരിക്കലും പറയാൻ പാടില്ല. കാരണം എന്താ, ഹദീസുകളിൽ വ്യക്തമായി വന്നിട്ടുണ്ട് ഇരട്ടായ രാവുകളിൽ ലൈലത്തുൽ ഖദർ ഉണ്ടാകാം. ഒരു ഹദീസ് ഞാൻ പറഞ്ഞുതരാം. അബു സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു, സഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭനാണ് അബു സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിക്കാഫിനെ കുറിച്ച് ദീർഘമായിട്ടുള്ള ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടുവിലപ്പത്തിൽ ഇത്തിക്കാഫിരുന്നു, ലൈലത്തുൽ ഖദറിനെ അന്വേഷിച്ചുകൊണ്ട് പിന്നീട് അവസാനത്തെ പത്തിൽ എത്തിക്കാഫിരുന്നു. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഖദർ എന്താണെന്നുള്ളത് അറിയിക്കപ്പെടുകയുണ്ടായി. നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, ആ സന്ദർഭത്തിലാണ് രണ്ടാളുകൾ കലഹിക്കുന്നത് കണ്ടത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മറപ്പിക്കപ്പെട്ടു. ആ ഹദീസ് കുറച്ച് സുദീർഘമായിട്ടുള്ള ഹദീസാണ്. ആ ഹദീസിന്റെ അവസാനം ശ്രദ്ധിച്ചോ, ഞാനിത് വായിക്കുന്നത് എന്തിനാണ്? 22 ലൈലത്തുൽ ഖദർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇരട്ട ലാവിൽ ലൈലത്തുൽ ഖദർ ഉണ്ടാവില്ല എന്നുള്ളത് ചില ആൾക്കാരാണ് തീരുമാനിച്ചു വെച്ചത്. ഹദീസിന്റെ ബാക്കി കേട്ടോ. അതുകൊണ്ട് ഫൽതബിസുഹാഫിൽ അശ്രിൽ അവാഖിരി മിൻ റമദാൻ, റമദാനിന്റെ അവസാനത്തെ പത്തിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ അന്വേഷിക്കണം. ഇൽതമിസുഹാഫി താസിയത്തി വസ്സാബിയത്തി വൽ ഖാമിസ, 9 അന്വേഷിക്കണം, 7 അന്വേഷിക്കണം, ഖാമിസത്ത് 5 അന്വേഷിക്കണം. മനസ്സിലായല്ലോ, നേരത്തെ പറഞ്ഞ ഹദീസിനെ പോലെയല്ല ഈ പറഞ്ഞത്, ഇത് നേരെ തിരിച്ചിട്ടാ പറയണത്, കുത്തനെ പറയണത്. 21, 23, 25 അങ്ങനെയല്ല പറഞ്ഞത്, 9, 7, 5 കുത്തനെ പറഞ്ഞു. അങ്ങനെ കാല കുൽത്തു, ഇതിന്റെ റാവി ചോദിക്കുന്നു അബു സഈദ് ഖുദ്രി റളിയല്ലാഹുവിനോട്, യാ അബാ സഈദ്, അല്ലേ അബു സഈദ്, ഇന്നക്കും അഅലമു ബി അൽ അദദി മിന്നാ, എണ്ണത്തെക്കുറിച്ച് ഞങ്ങളെക്കാൾ നന്നായിട്ട് അറിയുന്നത് നിങ്ങളാണല്ലോ. കാല അബു സഈദ് ഖുദ്രി റളിയല്ലാഹു പറഞ്ഞു, അജൽ, അതെ, ഞാനും അഹക്കു ബിദാലിക മിങ്കും, നിങ്ങളെക്കാൾ അതിനെക്കുറിച്ച് എണ്ണത്തെക്കുറിച്ച് അതതിനെക്കുറിച്ച് നന്നായി അറിയുന്നവർ ഞങ്ങൾ തന്നെയാണ്. കുൽത്തു ഞാൻ ചോദിച്ചു, മത്താസിയത്ത് വസ്സാബിയത്ത് വൽ ഖാമിസ, എന്താണ് ഈ 9, 7, 5? കാല, അദ്ദേഹം പറഞ്ഞു, കേട്ടോ, എന്താണ് 9, എന്താണ് 7, 5? അപ്പൊ അതിൽ പ്രതീക്ഷിച്ചോ എന്നുള്ളതാണ്. അങ്ങനെ ഹദീസിന്റെ 9 ബാക്കിയാകുമ്പോ, അതേപോലെ തന്നെ 7 ബാക്കിയാകുമ്പോ, 5 ബാക്കിയാകുമ്പോ അങ്ങനെ തിരിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ചോദിച്ചു. അബു സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദാ മലത്ത് വാഹിദത്തുൻ വഇശ്റൂന ഫല്ലതി തലിഹാ സിന്തൈനി വഇശ്റീൻ വഹിയ താസിയ, 21 ശേഷം 22 വരും, അതാണ് 9 കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. 22 ഏ അങ്ങനെ തിരിഞ്ഞോ, 21 ശേഷം അദ്ദേഹത്തിന്റെ വാചകം തന്നെ ശ്രദ്ധിച്ചു, അതെന്റെ വ്യാഖ്യാനം എന്നല്ല. ഫൈദാ മലത്ത് സലാസും വൈഷറൂന, അല്ല അതിന്റെ മുമ്പ് ഏത്, ഇദാമലത്ത് വാഹിദത്തും വൈശുറൂന, 21 കഴിഞ്ഞാൽ, ഫലത്തി തെലിഹാ സിന്തൈനി വൈശിരീൻ, പിന്നീട് വരുന്നത് 22, വഹിയ താസിയ, ഇതാണ് 9 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ 9 നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ തേടണമെന്ന് പറയുമ്പോ 22 തേടിക്കോ. കേട്ട ബാക്കി, ഫൈദാമലത്ത് സലാസും വൈശുറൂന ഫലത്തി തെലിഹാ സാബിയ, 23 ശേഷം, അതിനുശേഷം വരുന്നത്, അതായത് 24, അതാണ് 7 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫൈദാമത ഹംസും വൈശുറൂന, 25 ശേഷം, ഫലത്തി തലീഹ അൽ ഖാമിസ, 26, അതാണ് ഏത്, ഖാമിസത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്, 2003 ഹദീസ് നമ്പർ. ഇത് ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടില് 9, 7, 5 അതുകൊണ്ട് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു തന്നെ പഠിപ്പിച്ചു കൊടുത്തതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് 22, 24, 26 ഇങ്ങനെ ഇരട്ടയായ ദിവസങ്ങളിൽ. ഇനി ഇതിനങ്ങനെ ആരെങ്കിലും വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ടോ, വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയൊക്കെയാണ് ചില ആൾക്കാർ ചോദിക്കല്. പറഞ്ഞിട്ടുണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറഞ്ഞു, ഞാൻ വായിച്ചുതരാം. അദ്ദേഹം പറഞ്ഞു, ലൈലത്തുൽ ഖദർ ഫിൽ അശ്രിൽ അവാഖിരി മിൻ ഷഹ്റി റമദാന, റമദാനിലെ അവസാനത്തെ പത്തിലാണ് ലൈലത്തുൽ ഖദർ ഉള്ളത്. ഹക്കദ സുഹാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഫിൽ അശ്രിൽ അവാഖിരി മിൻ റമദാൻ എന്നുള്ള ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായി വന്നിട്ടുണ്ടല്ലോ. ഇബ്നു തൈമിയയുടെ വാചകങ്ങളാണ്. അതുകൊണ്ട് വതക്കൂനു ഫിൽ വിത്രി മിൻഹ, അതുകൊണ്ട് അവസാനത്തെ പത്തിലെ ഒറ്റയായ രാവുകളിലായിരിക്കാം. ലാക്കിൻ അൽ വിത്ർ യകൂനു ബിഇതിബാരിൽ മാളി ഫതത്തിൽ ബലൈലത്തെ ഹിദാ വൈശ്വരീന വലയിലത്ത് സലാസും വൈശ്വരീന വലയിലത്ത് ഹംസും വൈശ്വരീന വലയത്ത് സബും വൈശ്വരീന വലയത്ത് തിസ്സും വൈശ്വരീന, അതായത് മാലിയിട്ടെണ്ണുമ്പോ ഏത് 1, അവിടെ നിങ്ങട്ട് എണ്ണുമ്പോ 21, 23, 25, 27, 20 വരും. വയക്കൂനു വ്യക്തിപാരി മാ ബക്കിയ, എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ നേരെ തിരിച്ചിങ്ങട്ടുണ്ടോ, ലിതാസിയത്തിൻ തബക്ക, ലിസാബിയത്തിൻ തബക്ക, ലിഖാമിസത്തിൻ തബക്ക, ലിസാലിസത്തിൻ തബക്ക, 9 ബാക്കിയാകുമ്പോ, 7 ബാക്കിയാകുമ്പോ, 5 ബാക്കിയാകുമ്പോ, 3 ബാക്കിയാകുമ്പോ, നേരെ ഇങ്ങോട്ട് തന്നെ, അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ, അങ്ങനെ എണ്ണുമ്പോ ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു മാസം 30 ആണെങ്കിൽ ലൈലത്തുൽ ഖദറിന്റെ രാവുകൾ ഇരട്ടയിൽ വരും. മാസം 30 ആണെങ്കിൽ ഇരട്ടയായ രാവുകളിൽ. വത്തക്കൂൻ ലൈലത്തുൽ ഇസ്രയിന് വലിയ താസിയത്തിൻ തബുക്ക, അതായത് 22ലായിരിക്കും 9 ബാക്കിയാകുമ്പോ. വലൈലത്തു അർബഇം വൈശ്രീന, 24ലായിരിക്കും സാബിയത്തിൻ തബുക്ക, 7 ബാക്കിയാകുമ്പോൾ എന്ന് പറയുമ്പോ. വഹാക്കദ ഫസ്സറഹു അബു സഈദ് അൽ ഖുദ്രി ഫിൽ ഹദീസ് സ്വഹീഹി, ഇപ്രകാരമാണ് അബു സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു സ്വഹീഹിൽ വിശദീകരിച്ചത്. അപ്പോ മാസം 30 ആകുമ്പോ ഇരട്ടയിൽ വരും, മാസം 29 ആകുമ്പോ ഒറ്റയിൽ വരും. അതുകൊണ്ട് തന്നെ മാസം 29 ആണോ 30 ആണോ പറയാൻ പറ്റൂല. അപ്പൊ എന്ത് ചെയ്യണം? അവസാനത്തെ 10 മൊത്തം തെരഞ്ഞോളണം. ഇത് ലോട്ടറി അല്ലല്ലോ. അതിന്റെ അവസാന ഭാഗത്ത് ഷെയ്ഖുൽ ഇസ്ലാം ആ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. വഇദാ കാനൽ അംറു ഹക്കദ ഫയംബഈ യതഹറാഹൽ മുഅ്മിനു ഫിൽ അശ്രിൽ അവാഖിരി ജമീഇ. അതുകൊണ്ട് തന്നെ കാര്യം ഇങ്ങനെയാണെങ്കിൽ 30 ആകുമ്പോൾ ഇരട്ടയായ രാവുകളിൽ, 29 ആകുമ്പോൾ ഒറ്റയായ രാവുകളിൽ, അങ്ങനെ ആകുമ്പോൾ ഇദാക്കാനൽ അംറു ഹക്കദ, കാര്യം ഇങ്ങനെയാണെങ്കിൽ ഫയംബഈ അൻ തഹറാഹൽ മുഅ്മിനു ഫി അശ്രിൽ അവാഖിരി ജമീഇ, അവസാനത്തെ 10 മൊത്തമായും ഒരു സത്യവിശ്വാസി എന്ത് ചെയ്യണം? ലൈലത്തുൽ ഖദറിനെ അന്വേഷിക്കണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തഹറൌ ലൈലത്തുൽ ഖദറി ഫിൽ അശ്രിൽ അവാഖിരി മിൻ റമളാൻ. ആ ഹദീസ് കൂടി അദ്ദേഹം എടുത്തുകൊടുത്തു, ലൈലത്തുൽ ഖദറിനെ റമളാനിന്റെ അവസാനത്തെ 10 നിങ്ങൾ അന്വേഷിക്കുക എന്ന ഹദീസ് അദ്ദേഹം എടുത്തുകൊടുത്തു. മജ്മൂ ഫതാവ 25-ാം വാള്യം 284-285-ാമത്തെ പേജ്. അപ്പൊ ഇബ്നു തൈമിയ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതങ്ങട്ട് നിഷേധിക്കണ്ട, അങ്ങട്ട് നിഷേധിക്കണ്ട. ഇനി വേണോ? ബുഖാരിന്റെ ഷറഹുണ്ട് ഇബ്നു ബത്തോലിന്. ഇബ്നു ബത്തോൽ ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്, 30 ആകുമ്പോ ഇരട്ടയില് വരും, 29 ആകുമ്പോ ഒറ്റയില് വരും. ഇബ്നു ബത്തോലിന്റെ ഷറഹില് അത് നമ്മൾ വിശദീകരിക്കേണ്ട സമയമല്ല, ഒറ്റ വാചകമാണെങ്കിൽ വായിച്ചുതരാം. അദ്ദേഹം പറഞ്ഞത് വൈനമായ സിഹ്മഅനാഹു വത്വാഫിഖു ലൈലത്തിൽ ഖദരി വിത്റൻ മിനൽ ലയാലി അലാമ ദുക്റ ഫിൽ ഹദീസി ഇദാ കാന ഷഹ്റു നാഖിസൻ. നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റയായ രാവുകൾ ലൈലത്തിൽ ഖദർ വരുന്നത് ഏത് സന്ദർഭത്തിലാണ്? ഇദാ കാന ഷഹ്റു നാഖിസൻ, മാസം നാക്കിസാകുമ്പോഴാണ് ഒറ്റയായ രാവുകളിൽ വരുന്നത്. വഅമ്മാ ഇൻ കാന കാമിലൻ, എന്നാൽ മാസം കാമിലാണെങ്കിൽ ഫൈന്നഹാ ലാ തകൂനു ഇല്ലാ ഫിഷ്ഫഈ, അത് ഇരട്ടയിലല്ലാതെ ഉണ്ടാവില്ല. നാക്കിസാണെങ്കിൽ വിത്തറില്, പിന്നെ കാമിലാണെങ്കിൽ ഷഫ്ഇൽ. ഇത് വിനോദത്തോലാണ് അദ്ദേഹത്തിൽ നന്നായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അതായത് മാസം 1 29 അല്ലെങ്കിൽ 30, 29 ആണെങ്കിൽ ഒറ്റയിൽ, 30 ആണെങ്കിൽ ഇരട്ടയിൽ. ആരാ പറഞ്ഞത്? ഇബ്നു തൈമിയ. പിന്നെ ആരാ പറഞ്ഞത്? ഇബ്നു ബത്തോൽ. പിന്നെ ആരാ പറഞ്ഞത്? ഇബ്നു തൈമിയ. പിന്നെ ഏതാ? മുസ്ലിമിന്റെ റിപ്പോർട്ട്, അതിന് മുൻഗാമികൾ കൊടുത്ത വ്യാഖ്യാനം. അപ്പൊ ചില ആൾക്കാരെ തന്നെ തീരുമാനിച്ചിരിക്കണം, ഇല്ല 22 ഉണ്ടാവില്ല, കാരണം അവർക്ക് 21 ഇരിക്കാൻ താല്പര്യമുള്ളൂ. ചില ആൾക്കാർ പറയാം അല്ല 25 തന്നെയാണ്, അതെന്താ അവർ 25 ഇബാദത്ത് ചെയ്യുള്ളൂ, വറട്ടി ചാര പള്ളി കാണൂല. അപ്പോ ഇതിൽ മൊത്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ പറഞ്ഞതുപോലെ റമദാനിന്റെ അവസാനത്തെ 10 അതിലൊറ്റയായ രാവുകൾക്ക് കൂടുതൽ ശ്രേഷ്ഠത ഉണ്ട് എന്നുള്ളത് എന്തായാലും ഹദീസുകളിൽ സ്ഥിരപ്പെട്ട തന്നെ. അപ്പൊ എങ്ങനെ ലൈലത്തുൽ ഖദറിനെ അന്വേഷിക്കണം? ഇനി ലൈലത്തുൽ ഖദർ സഹാബികൾക്ക് ലഭിച്ചു എന്ന് പറഞ്ഞല്ലോ, ലഭിച്ചത് എന്താണ്? 21 അവർക്ക് കിട്ടിയിട്ടുണ്ട്, 23 കിട്ടിയിട്ടുണ്ട്, 25 കിട്ടിയിട്ടുണ്ട്. കാരണം ഖുർആൻ അവതരിച്ചത് 25 രാവിലെ വിശുദ്ധ ഖുർആന്റെ അവതരണം നടക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഒന്ന് ലൈലത്തുൽ ഖദറാണെന്നുള്ളത് ഉറപ്പാണല്ലോ. പിന്നെ 21 കിട്ടിയെന്നുള്ളത് അബു സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് തന്നെയാണ്. നമ്മൾ ഇത്തിക്കാഫിനെ സംബന്ധിച്ച് വിശദീകരിച്ച ഹദീസ് ഉണ്ടല്ലോ, ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ബാക്കി ഭാഗത്ത് കാണാം. അതുകൊണ്ട് ലൈലത്തുൽ ഖദർ അവസാനത്തെ 10 എന്നുള്ള വിവരം എനിക്ക് ലഭിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇത്തിക്കാഫ് ഇരിക്കാൻ ആഗ്രഹമുള്ളവർ അവർ ഇത്തിക്കാഫ് ഇരുന്ന് കൊള്ളട്ടെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈലത്തുൽ ഖദറിന്റെ ആ രാവിന്റെ അന്ന് പിന്നെ മാഇലും തീനിലും സുജൂദ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. മാഇലും തീനിലും സുജൂദ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതായത് ലൈലത്തുൽ ഖദറിനെ എനിക്ക് കാണിക്കപ്പെട്ടു വിത്റിൽ. അന്ന് അസ്ജുദു സബീഹതഹാ ഫീ തീനിൻ വമാഇൻ, അന്ന് പ്രഭാതത്തിൽ, അന്ന് രാവിലെ ലൈലത്തുൽ ഖദർ കിട്ടിയ അന്ന് രാവിലെ തീനിലും മാഇലും വെള്ളത്തിലും മണ്ണിലും സുജൂദ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു പറയുന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു. അങ്ങനെ 21-ാമത്തെ ദിവസമായി, നേരം വെളുത്തു. വഖദ് ഖാമ ഇല സുബ്ഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹിസ്കരിക്കാൻ വേണ്ടി നിന്നു. ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ കാണാം, ഒമാന റാഫി സമായി ഖസഅ, ആകാശത്ത് കാർമേഘത്തിന്റെ ഒരു ചീള് പോലും ഉണ്ടായിരുന്നില്ല എന്നാണ്. നിസ്കരിക്കാൻ നിൽക്കുമ്പോ, നിസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോ ഖസഅ, കാർമേഘത്തിന്റെ ഒരു കഷ്ണം പോലും, ചീള് പോലും കാർമേഘത്തിന്റെ ഒരു പൊടി പോലും ആകാശത്തുണ്ടായിരുന്നില്ല. മുസ്ലിമിന്റെ റിപ്പോർട്ടിലുള്ളത് അപ്പോ വായിക്കണേ. അങ്ങനെ ഫജാഅത്ത് സഹാബ, മേഘം വന്നു. ഫമത്തറത്ത് വഖീമത്തി സ്വലാ, മഴ വർഷിച്ചു. നമസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസജദ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്തീനി വൽ മാഇ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്തു തീനിലും മാഇലും, ചെളിയിലും വെള്ളത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്തു. അങ്ങനെ റാവി പറയുന്നു, ഹത്താ റഅയ്തു അസറ തീനി ഫീ അർനബതിഹി വജബ്ഹതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മൂക്കിൻ തുമ്പത്തും പ്രവാചകന്റെ നെറ്റിത്തടത്തിലും ആ തീനും മാവും ആ വെള്ളവും ചളിയും ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് നോക്കിക്കണ്ടു എന്ന് ആ റാവി പറയണം. ഇത് ഇമാം മുസ്ലിമിന്റേത്, നേരത്തെ വായിച്ചത് ബുഖാരിന്റേത്. എന്നിട്ട് ബുഖാരിന്റെ റിവായത്തിൽ അതിന്റെ അവസാന ഭാഗത്ത് കാണാം, ഇതെന്തായിരുന്നു അവസാനത്തെ പത്തിലെ 21-ാം രാവിലായിരുന്നു. പക്ഷെ അത് അവരറിഞ്ഞത് ഇതിന്റെ അടയാളങ്ങളുണ്ടല്ലോ, ലലിത്തുൽ ഖദറിന്റെ അടയാളങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ടേ അറിയുള്ളൂ. അധികവും കുറെ അടയാളങ്ങളുണ്ട്. അടയാളങ്ങളുടെ അലാമത്തുകളുടെ പ്രത്യേകത എന്താ വെച്ചാൽ, ലലിത്തുൽ ഖദർ കഴിഞ്ഞിട്ടേ അതറിയുള്ളൂ. ഏതാണ്ട് അടയാളങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞുകൊടുത്തു. അന്ന് സുബഹിസ്കരിച്ചപ്പോ മഴ പെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെളിവെള്ളത്തിൽ സുജൂദ് ചെയ്തു. അത് ആ സ്വഹാബി കണ്ടു. അദ്ദേഹം പറയുന്നു, വൈദാഹിയ ലൈലത്തു ഇഹ്ദാ വഇശ്രീന, അത് 21-ാം രാവിലായിരുന്നു. അപ്പൊ 21-ാം രാവ്, ഇത് ബുഖാരി ധരിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞത് മുസ്ലിമില് ഹദീസുകൾ വന്നത്. അപ്പൊ അതങ്ങനെ വേറെയും ഹദീസുകൾ വന്നിട്ടുണ്ട്. 21, നേരത്തെ പറഞ്ഞു ഖുർആനിന്റെ അവതരണം, അത് ഹദീസ് സ്വഹീഹാണ്. ഷെയ്ഖ് അൽബാനി ഹദീസ് സഹിയാക്കിയിട്ടുണ്ട്. ഖുർആൻ മാത്രമല്ല മറ്റുള്ള വേദഗ്രന്ഥങ്ങളൊക്കെ അവതരിപ്പിക്കപ്പെട്ടത് റമദാനിൽ തന്നെയാണെന്നുള്ളത് ഹദീസിൽ വന്നതാണ്. അതില് ഖുർആനിന്റെ അവതരണത്തെ കുറിച്ച് പറയുന്നത്, ഇബ്രാഹിമിന്റെ സ്വഹീഫിനെ കുറിച്ച് പറയുന്നുണ്ട്, തൗറാത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇഞ്ചീലിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് വഉൻസിൽ ഫുർഖാൻ, ഫുർഖാൻ അവതരിപ്പിക്കപ്പെട്ടത് ലി അർബഇൻ വഇശ്രീന ഖലത മിൻ റമദാൻ, റമദാന്റെ 24-ന് ശേഷം. അതിന് ഹുലൈമിയ പോലുള്ള ആളുകളെ വ്യാഖ്യാനം കൊടുത്തത് യുരീദു ബിഹി ലൈലത്തു ഖംസും വഇശ്രീൻ, ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് 25-ാം രാവാണ്. അപ്പൊ ഖുർആനിന്റെ അവതരണം നടന്നത് 25-ാം രാവ്. ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ എന്ന് പറഞ്ഞത്, ലൈലത്തുൽ ഖദർ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. ചില വർഷങ്ങളിൽ അത് ഇരട്ടയിലാണെങ്കിൽ ചില വർഷങ്ങളിൽ ഒറ്റയിലായിരിക്കും, 21-ാണെങ്കിൽ ചില വർഷങ്ങളിൽ 23-ായിരിക്കും. അതൊക്കെ ഈ ഹദീസ് വെച്ചിട്ടാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള കുറെ ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇപ്പൊ 21-ന് കിട്ടി, 23-ന് കിട്ടി, 25-ന് ഖുർആന്റെ അവതരണം നടന്നു, ഇങ്ങനെയുള്ള ഹദീസുകളുടെ അടിസ്ഥാനത്തിലാക്കിയിട്ടാണ് പറഞ്ഞത്. ഇൻതിഖാലാണ് ലൈലത്തുൽ ഖദർ, ഒരു വർഷം ഇരട്ടയിലാണെങ്കിൽ അടുത്ത വർഷം ഒറ്റയിൽ, അല്ലെങ്കിൽ 23-നാണെങ്കിൽ പിന്നെ 25, അല്ലെങ്കിൽ 27. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഈ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു. വേറെ ചില ആൾക്കാർ പറഞ്ഞില്ല അത് ഒരു രാവ് തന്നെയാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷെ ഈ ഹദീസുകളൊക്കെ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത്. ലൈലത്തുൽ ഖദറിന്റെ അടയാളങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മൾ പറഞ്ഞു, അതില് പല അടയാളങ്ങളും ലൈലത്തുൽ ഖദർ കഴിഞ്ഞിട്ടേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലൈലത്തുൽ ഖദറിന്റെ അന്നത്തെ പ്രഭാതം, അതായത് ലൈലത്തുൽ ഖദറിന് ശേഷമുള്ള പിറ്റേന്നത്തെ ദിവസം, ആ ദിവസത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുള്ള ഹദീസിൽ കാണാം, ഖാല ഫീ ലൈലത്തുൽ ഖദർ, ഇതെല്ലാവർക്കും തിരിഞ്ഞോളണമെന്നില്ല, എന്നാൽ ശരിയായ ഇബാദത്ത് എടുക്കുന്ന ആ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം പ്രതീക്ഷിച്ച് ഇത്തിക്കാഫിരുന്ന് ആ സൽക്കർമ്മങ്ങളിൽ മുഴുകിക്കൊണ്ട് ദിക്റുകളും ദുആകളിലും കഴിച്ചുകൂട്ടി അള്ളാഹുമായിട്ട് തെനിച്ചിരിക്കുന്ന ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഇത് മനസ്സിലാവും, അല്ലാത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ അവർക്കിത് തിരിഞ്ഞോളണമെന്നില്ല. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ചില അടയാളങ്ങൾ പറഞ്ഞു തന്നു. قال في ليلة القدر ليلة سمحة طلقة لا حارة ولا باردة تصبح شمسها صبيحتها ضعيفة حمراء. ഇതാണ് ഒരടയാളം. ഒന്ന്, ലൈലത്തുൽ സംഹത്തുൻ, ആ രാത്രി എന്നുള്ളത് ശാന്തമായ ഒരു രാത്രിയായിരിക്കും, ഒരടക്കമുള്ള ഒതുക്കമുള്ള ഒരു സംഹത്തുള്ള രാത്രിയായിരിക്കും. തുൽഖത്തുൻ, പ്രസന്നമായ. ലഹാറത്തുൻ വല ബാരിദ, നല്ല ചൂടുണ്ടാവില്ല, നല്ല തണുപ്പുണ്ടാവില്ല. തുസ്ബിഹു ശംസുഹ സ്വബീഹത്തഹ, ലൈലത്തുൽ ഖദറിന്റെ പിറ്റേന്നുള്ള ആ പ്രഭാതത്തിലെ സൂര്യൻ, ളൈഫതൻ ഹംറാ, അത് ദുർബലമായിക്കൊണ്ട് ഒരു ചുവന്ന കോലത്തിലായിരിക്കും ആ സൂര്യനെ കാണുക. ഇതാണ് അതിന്റെ ഒരടയാളം പറഞ്ഞത്. അന്ന് ശാന്തമായ, അതേപോലെ തന്നെ പ്രസന്നമായ, കൂടുതൽ ചൂടില്ലാത്ത, അതേപോലെ തന്നെ തണുപ്പില്ലാത്ത അങ്ങനെയുള്ള ഒരു രാത്രി. സൂര്യന്റെ അന്ന് ലഈഫത്തായിരിക്കുന്നു പറഞ്ഞാൽ, ദുർബലമായിരിക്കുന്നു പറഞ്ഞാൽ വേറെ റിവായത്തിൽ അതിന്റെ വിശദീകരണം വന്നിട്ടുണ്ട്, അത് പറഞ്ഞുതരാം. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു അടയാളം പറഞ്ഞിട്ടുള്ളത്. ഇത് വൈഹയ്ക്ക് ഉദ്ധരിച്ചിട്ടുണ്ട്, അല്ലാത്തവരൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. സ്വഹീഹുൽ ജാമിയിൽ ഷെയ്ഖ് അൽബാനി സ്വഹീഹാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഉബയ്യ് ഇബ്നു കഅബിന്റെ സംഭവം നമ്മൾ പറഞ്ഞല്ലോ, ഉബയ്യ് ഇബ്നു കഅബ് തറപ്പിച്ച് പറഞ്ഞു 27 രാവിനാണ്. അദ്ദേഹം അത് തറപ്പിച്ച് പറയാനുള്ള കാരണം എന്താ? അതിൽ കാണാം. സിർറ ഇബ്നു ഹുബൈസ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഉബയ്യ് ഇബ്നു കഅബിനോട് ചോദിച്ചു, ഫഖൽതു ഇന്ന അഖാക ഇബ്നു മസ്ഊദ് യഖൂലു മൻ യഖും അൽ ഹൗല യസ്ബ് ലൈലത്തിൽ ഖദരി, താങ്കളുടെ സഹോദരൻ ഇബ്നു മസ്ഊദ് ഉണ്ടല്ലോ, ഇബ്നു മസ്ഊദ് പറയുന്നുണ്ടല്ലോ, കൊല്ലം മുഴുവൻ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ഒരാൾക്ക് ലൈലത്തുൽ ഖദർ കിട്ടുമെന്ന് പറയുന്നുണ്ടല്ലോ. എന്താണ് അങ്ങനെ പറയാൻ കാരണം? വർഷം മുഴുവൻ അങ്ങനെയാണ് ലൈലത്തുൽ ഖദർ നേടാൻ പറ്റുക എന്ന് ഇബ്നു മസ്ഊദ് പറയുന്നുണ്ടല്ലോ. ഫഖാല റഹിമഹുല്ലാ, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അറാദ അല്ലാ യത്തക്കിലൻ നാസു, ജനങ്ങൾ തവക്കുലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇബ്നു മസ്ഊദ് അങ്ങനെ പറഞ്ഞത്. ജനങ്ങൾ അമലു ചെയ്യണം, ഇന്ന രാത്രിയിലാണെന്നതാണ് പറഞ്ഞുകൊടുത്താൽ ജനങ്ങൾ അന്നേ അമലു ചെയ്യുള്ളൂ. അപ്പൊ ജനങ്ങൾ തവക്കുലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ആ രാത്രി മാത്രം തവക്കുലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇബ്നു മസ്ഊദ് അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് ഉബയ്യ് ഇബ്നു കഅബ് പറയണം, അമ്മാ ഇന്നഹു ഖദ് അലിമ അന്നഹാ ഫീ റമളാന, അത് റമളാനിലാണ് എന്ന് ഇബ്നു മസ്ഊദിന് അറിയാം. അന്നഹാ ഫിൽ അശ്രിൽ അവാഖിരി, അത് അവസാനത്തെ പത്തിലാണ് എന്നുള്ളതും ഇബ്നു മസ്ഊദിന് അറിയാം. എന്നിട്ട് അന്നഹാ ലൈലത്തു സബ്ഇൻ വഇശ്രീന, അത് 27 ثم حلف لا يستثني انها ليله 27 ابي بن كعب رضي الله عنه സത്യം ചെയ്തു പറഞ്ഞു, അത് 27 തന്നെയാണ്, സത്യം ചെയ്തു പറഞ്ഞു ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. ഫഖൽതു, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ബി അയ്യ ഷൈഇൻ തഖൂലു ദാലിക യാ അബൽ മുൻദിർ, അബുൽ മുൻദിറെ 27 തന്നെയാണ് എന്ന് എങ്ങനെയാണ് തറപ്പിച്ച് പറയുന്നത്? ഖാല, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിൽ അലാമതി ഔ ബിൽ ആയ അല്ലതി അഖ്ബറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന അടയാളങ്ങളുണ്ട്, അതിന്റെ ലക്ഷണങ്ങളുണ്ട് ലൈലത്തുൽ ഖദറിന്റെ, ആ അടയാളം വെച്ചിട്ടാണ് 27 തന്നെയാണ് എന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം അടയാളം പറഞ്ഞു കൊടുത്തു, അന്നഹാതുൽ ഉയൂബ ഇദില്ലാ ശുആലഹ, അന്ന് ആ ലൈലത്തുൽ ഖദറിന്റെ അന്ന് പിറ്റേന്ന് സൂര്യൻ ഉദിക്കുന്നത്, അന്നഹാതുൽ ഉയൂബ ഇദിൻ ലാ ശുആലഹ, രശ്മികളില്ലാതെ സൂര്യൻ ഉദിക്കും, ഹിരണങ്ങളില്ലാതെ. അതാണ് നേരത്തെ പറഞ്ഞത് ലഈഫായിട്ട്, അതായത് ചന്ദ്രനെ പോലെ. ചന്ദ്രനെ നമുക്ക് നോക്കാൻ പറ്റും, എന്തുകൊണ്ടാ? അതിന്റെ ആ തീവ്ര രശ്മികൾ, അതിന്റെ കിരണങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ. സൂര്യനെ നമുക്ക് നോക്കാൻ പ്രയാസമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈലത്തുൽ ഖദറിന്റെ ആ രാവിന്റെ അന്നുള്ള സുബ്ഹി അത് ലാ ശുആ അലഹ, രശ്മികളില്ലാത്ത സൂര്യനായിരിക്കും, അങ്ങനെയായിരിക്കും സൂര്യൻ ഉദിക്കുക. വേറെ റിവായത്തിൽ, ഇത് മുസ്ലിമിന്റെ റിപ്പോർട്ട്, അബൂദാവുദിന്റെ റിപ്പോർട്ടിൽ അതിന്റെ ഷറഹ് വന്നു, തുസ്ബിഹു ശംസു സ്വബിഹത്തിൽ കല്ലൈല, ആ രാത്രിക്ക് ശേഷമുള്ള പിറ്റേന്ന് സൂര്യൻ ഉദിക്കുന്നത് മിസ്ല തൊസ്തി, ഒരു താലം പോലെ, താലം തിസ്ത് തൊസ്ത് ഒരു പാത്രം പോലെ, ഒരു റൗണ്ടിലുള്ള ഒരു പാത്രം പോലെ, ഒരു താലം പോലെ. ലൈസലഹ ശുആഉൻ, അന്ന് സൂര്യന് കിരണങ്ങൾ ഉണ്ടാവില്ല, ഹത്താ തർതഫിയ, ആ സൂര്യൻ ഇങ്ങനെ ഉദിച്ച്, ആ സൂര്യൻ ഉദിച്ച് 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 ആ സൂര്യൻ ഉയർന്നു വരുന്നത് വരെ സൂര്യന് രശ്മികളില്ലാതെ, കിരണങ്ങളില്ലാതെ സൂര്യൻ ഇങ്ങനെ ഒരു താലത്തിൽ എന്ന പോലെ സൂര്യൻ ഇങ്ങനെ ആ റൗണ്ടിലിങ്ങനെ ഉദിച്ച് ഉദിച്ചുയരുന്നത് വരെ, കിരണങ്ങളില്ലാതെ ഇങ്ങനെ ഉദിക്കും എന്നുള്ളതാണ് ആ സൂര്യൻ ഉദിച്ചുയരുന്നത് വരെ. ഈ അടയാളം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു 27 പറഞ്ഞു, അപ്പൊ അത് 21 ആകാം, 23 ആകാം, 27 ആകാം. അപ്പൊ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു തറപ്പിച്ചു പറയാനുള്ള കാരണം ഈ കാരണം കൊണ്ടാണ്. ആ അടയാളം 27 രാവിന് ഒത്തുവന്നു. അത് മുസ്ലിമിന്റേത്, അബൂദാവൂദിന്റേത്. ഇതേപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നുള്ള റിപ്പോർട്ട്, അദ്ദേഹം പറയുന്നു, ഖാല തദാക്കർന ലൈലത്തുൽ ഖദ്രി ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു, ഞങ്ങൾ അതിനെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യക്കും യദ്കുറു, നിങ്ങളിൽ ആരാണ് ഓർക്കുന്നത്, ഹീന ത്വല അൽ ഖമറു, ആ ലൈലത്തുൽ ഖദറിന്റെ അന്ന് ചന്ദ്രൻ ഉദിക്കുന്നത്, ചന്ദ്രൻ ഉദിച്ചു വരുന്നത്, ചന്ദ്രൻ പ്രത്യക്ഷപ്പെടുന്നത്, വഹുവ മിസ്ലു ശിഖി ജഫ്നത്തിൻ, ഒരു ജഫ്നത്തിന്റെ ശിഖ് പോലെയായിരിക്കും അന്നത്തെ ചന്ദ്രൻ ഉദിക്കുന്നത്. എന്താ ശിഖ് ജഫ്നത്തിൻ? ഒരു പാത്രത്തിന്റെ ചീള്, ഒരു പാത്രത്തിന്റെ കഷ്ണം. ജിഫ്നത്ത്, ജഫ്നത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പാത്രം, ഒരു പാത്രത്തിന്റെ കഷ്ണം പോലെ, അല്ലെങ്കിൽ ഒരു പാത്രത്തിന്റെ പകുതി പോലെ. നമ്മൾ ഈ തേങ്ങാപ്പുള്ളെന്ന് പറയാലോ, ആ ഒരു രൂപത്തിൽ ആയിരിക്കും അന്ന് ചന്ദ്രൻ. ചന്ദ്രൻ ഉദിച്ചു വരുമ്പോൾ തന്നെ ഈ ഒരു പാത്രത്തിന്റെ കഷ്ണം പോലെ, ഒരു പാത്രത്തിന്റെ കീറൽ പോലെ ആയിരിക്കും അന്നത്തെ ചന്ദ്രൻ ഉദിച്ചു വരിക. അതിൽ നിന്ന് മനസ്സിലാക്കാതെ എന്തായിരിക്കും ചന്ദ്രനെ നമ്മൾ ഈ രൂപത്തിൽ കാണുന്നത്? എന്തായിരിക്കും ഉദിക്കുമ്പോ ചന്ദ്രനെ കാണുന്നത് എന്തായിരിക്കും? ഈ രൂപത്തിൽ കാണ, ഒരു പാത്രത്തിന്റെ കഷ്ണം അല്ലെങ്കിൽ ഒരു കീറൽ പോലെ, പകുതി പോലെ അവസാനത്തെ ദിവസങ്ങളിലായിരിക്കും. ഈ ഹദീസിനെ പണ്ഡിതന്മാർ അങ്ങനെ തന്നെയാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. മാസത്തിന്റെ അവസാനത്തിലല്ലാതെ ഈ രൂപത്തിൽ ചന്ദ്രൻ ഉദിക്കുകയില്ല. ചന്ദ്രൻ ഉദിക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു കീറൽ മാത്രമായിരിക്കും അതിനെ നമ്മൾ കാണുക. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള മറ്റൊരു അടയാളമാണ്. ഇത് ഇമാം മുസ്ലിം സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ വേറെയും കുറെ അടയാളങ്ങൾ, ഇതൊക്കെ സ്വഹീഹ് ആയിട്ടുള്ളതാണ്. സ്വഹീഹ് അല്ലാത്ത ദുർബലമായിട്ടുള്ള ലൈഫ് ആയിട്ടുള്ള വേറെയും കുറെ കാര്യങ്ങളുണ്ട്. എന്താണെങ്കിലും ഇങ്ങനെയുള്ള അടയാളങ്ങൾ, പക്ഷെ ഇത് പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് ലൈലത്തുൽ ഖദറിന് ശേഷമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ലൈലത്തുൽ ഖദർ ഇബാദത്തുകളിൽ മുഴുകിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സന്തോഷിക്കാം, അയാൾക്ക് ആഹ്ലാദിക്കാം, അയാൾക്ക് അൽഹംദുലില്ലാ എന്ന് പറയാം. കാരണം ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമായ രാവിന്റെ പുണ്യം അയാൾ നേടിക്കഴിഞ്ഞു എന്നുള്ളത് അയാൾക്ക് സമാധാനിക്കാം, അള്ളാഹുവിനെ ഹംദർപ്പിക്കാം. അതെല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല, അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കുന്ന ഒരാൾക്ക് അത് മനസ്സിലാകാം എന്നുള്ളത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ അടയാളങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ഇത്രത്തോളം മഹത്തരമുള്ള ചർച്ചകളുള്ള, ഇത്രത്തോളം വിശേഷപ്പെട്ട, വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുള്ള ഈ ലൈലത്തുൽ ഖദർ കിട്ടാൻ നമ്മൾ അവസാനത്തെ പത്തിൽ എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചെയ്തിരുന്നത് അവസാനത്തെ പത്തിൽ അങ്ങോട്ട് ഒരുങ്ങുമെന്നുള്ളതാണ്. ഷദ്ദമി ഇസറഹു എന്ന് ഹദീസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഷദ്ദമി ഇസറഹു, മിസർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അരയുടുപ്പ്, നമ്മുടെ അരവസ്ത്രം, അരയിൽ കെട്ടുന്ന തുണി, അല്ലെങ്കിൽ അതേപോലെ അരയുടുപ്പ്, അത് മുറുക്കിയെടുക്കും എന്ന് പറഞ്ഞാല് ആരാധനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിട്ടിറങ്ങും, അതിനങ്ങോട്ട് ഒരുങ്ങും. അതേപോലെ തന്നെ റമദാനിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ ആരാധനകൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കഠിനമായി പരിശ്രമിച്ചിരുന്നു അവസാനത്തെ പത്തുകളിൽ എന്ന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അത് പ്രത്യേകം ആയിഷ റളിയല്ലാഹു തആല അൻഹ സൂചിപ്പിച്ച ഹദീസിൽ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഏത് മറ്റുള്ള ദിവസങ്ങളെക്കാൾ കൂടുതലായി കൂടുതൽ ഇബാദത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴുകുമായിരുന്നു, ചെയ്യാറുണ്ടായിരുന്നു, സ്ത്രീകളിൽ നിന്ന് വിട്ടുനിൽക്കുമായിരുന്നു, കുടുംബത്തെ വിളിച്ചുകൊഴുത്തുമായിരുന്നു. ഇതൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഈ ലൈലത്തുൽ ഖദർ എന്ന മഹത്തായ രാവിന്റെ പുണ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒന്ന്, ഇത്തികാഫിരിക്കാൻ സാധിക്കുന്നവർ ഇത്തികാഫിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തികാഫിരുന്നു ലൈലത്തുൽ ഖദറിന്റെ പുണ്യം തേടിക്കൊണ്ട്. ആദ്യത്തെ പത്തിലിരുന്നു, നടുവിലെ പത്തിലിരുന്നു, പിന്നീട് അവസാനത്തെ പത്തിലിരുന്നു. ഒരിക്കൽ റമദാനിലെ അവസാനത്തെ പത്തിൽ ഇരിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ഷവ്വാലിൽ പോയിട്ട് ഇത്തികാഫിരുന്നു, അത് ഖളാ ചെയ്തു. ഭാര്യമായ ഇത്തികാഫിരുന്നു, മുസ്ലിം ലോകം ഇത്തികാഫിരുന്നു. അതുകൊണ്ട് ലൈലത്തുൽ ഖദറിന്റെ പുണ്യം കിട്ടാൻ ആദ്യമായി ചെയ്യേണ്ടത് അതാണ്. അതിന് സാധിക്കുന്ന ആളുകൾ അത് പത്ത് ദിവസമാണെങ്കിൽ അങ്ങനെ തന്നെ ഇത്തികാഫിരിക്കുക, അതല്ല അഞ്ചാണെങ്കിൽ അങ്ങനെ, അതല്ല രാത്രിയാണെങ്കിൽ അങ്ങനെ, അതല്ല കുറച്ച് സമയമാണെങ്കിൽ അതിന്റെ നിയ്യത്തനുസരിച്ചിട്ട് അങ്ങനെ. ഒന്നാമതായി നമുക്ക് ചെയ്യാനുള്ളത് അതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നതും അതായിരുന്നു. മറ്റ് ദിവസങ്ങളെക്കാൾ കൂടുതൽ ഇബാദത്തുകളിൽ ഏർപ്പെടും, ഇജ്തിഹാദ്, കഠിനമായ പരിശ്രമം നടത്തും ഇബാദത്തുകളിൽ എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പ്രത്യേകം പറഞ്ഞു ലൈലത്തുൽ ഖദറിന്റെ അന്നത്തെ നിസ്കാരം, ആ നിസ്കാരത്തെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഹദീസുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബുഖാരിന്റെ റിപ്പോർട്ടില് മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ, ആരാണോ ലൈലത്തുൽ ഖദറിന്റെ രാവിൽ നിന്ന് നമസ്കരിക്കുന്നത് ഈമാനൻ വഹ്തിസാബൻ, ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി. അവിടെ ലൈലത്തുൽ ഖദർ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നൊക്കെ എന്തായിരുന്നു? മൻ സ്വാമ റമദാന. ഇതിൽ എടുത്തു പറഞ്ഞത് ലൈലത്തുൽ ഖദറാണ്. മൻ ഖാമ ലൈലത്തുൽ ഖദരി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്ന് പ്രത്യേകം ബുഖാരിന്റെ റിപ്പോർട്ടിൽ അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഖിയാമുൽ ലൈൽ. അതേപോലെ തന്നെ ദുആ, ആയിഷത്തു റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രത്യേകം ചോദിച്ചു, എന്ത് ലൈലത്തുൽ ഖദർ എന്നാണ് എന്നുള്ള ഇൽമ് എനിക്ക് ലഭിക്കുകയാണെങ്കിൽ, അതിനെപ്പറ്റി എനിക്ക് വിവരം കിട്ടുകയാണെങ്കിൽ എന്താണ് റസൂലെ ഞാൻ ചെയ്യേണ്ടത്, എന്താണ് ഞാൻ ചൊല്ലേണ്ടത്? ഖുൽതു യാ റസൂലല്ലാഹ അറായ്തൈൻ അലിംതു അയ്യ ലൈലത്തിൽ ലൈലത്തുൽ ഖദരി മാ അഖൂലു ഫീഹാ, എന്താണ് ഞാൻ അതിൽ ദുആ ചെയ്യേണ്ടത്, എന്താണ് ഞാൻ അതിൽ പ്രാർത്ഥിക്കേണ്ടത്? അപ്പൊ ഇതൊക്കെ അവരുടെ ആവേശമാണ്. അവര് ചോദിക്കാണ് എന്താണ് ആ നിലത്തിലെ ഖദർ എന്താണെങ്കിൽ. ഇപ്പൊ നേരത്തെ ഉബയ്യിബ്നു കഅബ് റളിയല്ലാഹു പറഞ്ഞല്ലോ, അപ്പൊ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അതിന്റെ അടയാളങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ ലൈലത്തുൽ ഖദർ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കണം എന്ത് അവസാനത്തെപ്പത്തില് പിന്നെ ഖുർആന് ഖത്മ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ പറയുന്നത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിലേക്ക് 60-ൽ അധികം തവണ ഖുർആന് ഖത്മ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ആദ്യത്തെ പത്തില്, രണ്ടാമത്തെ പത്തിലൊക്കെ ഖത്മ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഖത്മ് ചെയ്തിരുന്നു അവസാനത്തെ പത്തിൽ എന്നുള്ളതാണ്. അപ്പോ ഇബാദത്തുകളിൽ ഇജ്തിഹാദ്, അതിൽ കഠിനമായ പരിശ്രമം നടത്തുക എന്നുള്ളതാണ് അവസാനത്തെ പത്തില്. അപ്പൊ ആയിഷത്ത് റളിയല്ലാഹു തആല ചോദിച്ചു, എന്താണ് റസൂലെ ഞാൻ ചൊല്ലേണ്ടത്? ഖാല റസൂലുള്ളാഹി പറഞ്ഞു, ഖൂലി അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഇതാണ് ചൊല്ലേണ്ടത്, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ. അല്ലാഹുവേ നീ അഫുവാണ്. അഫുവ്വുൻ അവിടെ വാവ് ശബ്ദാണ്. ചില ആൾക്കാർ അഫുവ്വുൻ എന്ന് പറയാൻ തെറ്റാ, അഫുവ്വുൻ എന്നാണ്. അഫുവ്വുൻ വിത്തശ്ദീദിൽ വാവാണ്, ശബ്ദ കൊടുക്കണം. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ, അല്ലാഹുവേ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. കണ്ടോ, അവസാനത്തിലും ചോദിക്കാൻ പറഞ്ഞ എന്താ, പാപങ്ങൾ പുറത്തേരാനും വിട്ടുവീഴ്ച ചെയ്യുന്നവനാണെന്നുള്ള ദുആ ചെയ്യാനാണ്. റമദാന്റെ ആകത്തുക എന്ത് വെച്ചാലും തഖ്‌വ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ചില ആൾക്കാർ അത് മാത്രം ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, 30 ദിവസം പട്ടിണി നടന്നിട്ടുണ്ടാവും, തഖ്‌വ മാത്രം ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, അങ്ങനെ 30 ദിവസം തീർന്നിട്ടുണ്ടാവും. റമദാന്റെ ടോട്ടൽ അതിന്റെ വലഹാസിൽ ആകത്തുക അതാണ്. അല്ലക്കും, അപ്പൊ ഈ ദുആ പഠിപ്പിച്ചു കൊടുത്തപ്പോഴും അതിലുള്ളത് എന്താ, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ, അല്ലാഹുവേ നീ അഫുവാണ്, തുഹിബ്ബുൽ അഫ്വ, അത് നീ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു, ഫഅഫു അന്നി, അതുകൊണ്ട് നീ എനിക്ക് പുറത്തുകൊണ്ട, അതുകൊണ്ട് എനിക്ക് എന്നോട് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട. അപ്പൊ അഫുവ്വുൻ അത് അല്ലാഹുവിന്റെ ഒരു ഇസ്മാണ്, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ. ഈ ദുആ അത് ചെല്ലാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷത്ത് റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുത്തു, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ചില റിവായത്തുകളിൽ കരീമുൻ എന്ന് വന്നിട്ടുണ്ട്. ആ കരീമുൻ എന്നുള്ള റിപ്പോർട്ട് സ്വഹീഹ് അല്ല എന്നുള്ളത് പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. തുർമുദിയിലാണ് ആ റിപ്പോർട്ട് വന്നിട്ടുള്ളത്, തുർമുദി ഉദ്ധരിച്ച് തന്നെയാണ്. തുർമുദിന്റെ ഒറിജിനൽ പതിപ്പില പിന്നെ കരീമുൻ എന്നുള്ളത് ഇല്ല എന്നുള്ളത് മറ്റേ വാസംമൂലിന്റെ പ്രസംഗം ഹഫിളഹുല്ല നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും, അതിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഷെയ്ഖ് അൽബാനി പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെയൊക്കെ കയ്യിലുണ്ടാകും ഇബ്നു സുന്നിന്റെ മറ്റേ പുസ്തകം അമലുൽ യോമിയല്ലയില, അതിലും ആദ്യ ഒറിജിനൽ പതിപ്പിൽ എന്ത് വന്നിട്ടില്ല, കരീമുൻ എന്നുള്ളത് വന്നിട്ടില്ല. അപ്പൊ അത് പ്രിന്റിൽ വന്നത് അതല്ലെങ്കിൽ പകർത്തി എഴുതുന്ന ആളുകൾ പകർത്തി ചെയ്തപ്പോ അങ്ങനെ വന്നാണെന്നുള്ളൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്താണെങ്കിലും സ്വഹീഹായിട്ട് വന്നിട്ടുള്ളത് അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഈ ദുആ നമ്മൾ അധികരിപ്പിക്കുകയും ചെയ്യുക. ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് ഇതാണ്, പെട്ടെന്ന് ഇതാണ്ട് തീർന്നു പോവാണ്, വന്നതിനേക്കാൾ സ്പീഡിൽ തീർന്നു എന്ന് പറഞ്ഞ പോലെ തീരാൻ പോവാണ്. കുറച്ച് ദിവസം കൂടി ഉള്ളു ഈ അവസാന സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ലൈലത്തുൽ ഖദറിന്റെ പുണ്യാണ്, അത് നമ്മൾ മറക്കാതിരിക്കുക. 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമാണ്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട രാവാണ്, അള്ളാഹുവിന്റെ റഹ്മത്തും ബർക്കത്തും ഇറങ്ങുന്ന രാവാണ്. മലക്കുകൾ ഒന്നടങ്കം മലക്കുകളെ കൊണ്ട് നിറയുമെന്ന് പറഞ്ഞല്ലോ ഭൂമി, അങ്ങനെ ഇറങ്ങി വരുന്ന രാവാണ്. ഇങ്ങനെയൊക്കെയുള്ള മഹത്വങ്ങളും ഫലലുകളും ഉണ്ടായിട്ടും നമ്മുടെ മനസ്സിന് കുലുക്കമില്ലെങ്കിൽ മാറ്റമില്ലെങ്കിൽ പിന്നെ അതുകൊണ്ടൊന്നും ഒരു കാര്യവും നമുക്കുണ്ടാവില്ല. അപ്പൊ ഇതൊരു ചാൻസാണ് നമ്മുടെ ഈ ആയുസ്സിൽ നേടാൻ പറ്റുന്ന, ഈ അള്ളാഹ് തന്നിട്ടുള്ള ഈ നിയമത്തിനനുസരിച്ച് നമുക്ക് ആരോഗ്യം കൊണ്ട് നേടാൻ പറ്റുന്ന വലിയൊരു തൗഫീഖാണ്. അതുകൊണ്ട് അതിൽ കൂടുതൽ ഇജ്തിഹാദ് നടത്തുക, പരിശ്രമങ്ങൾ നടത്തുക, അത് ഒന്നുകൂടി ശക്തമാക്കുക. ഖുർആനൊക്കെ ഓതി തീർത്ത് നമ്മുടേതൊക്കെ തീരാനായിട്ടുള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് അത് ഓതി തീർക്കുക. രണ്ടാം പ്രാവശ്യം തുടങ്ങിവെച്ച ആളുകളുണ്ട്, അവരും അത് പെട്ടെന്ന് തീർക്കുക. അതേപോലെ തന്നെ ദാനധർമ്മങ്ങൾ പ്രത്യേകം പറയേണ്ടതില്ല, അവസാനത്തെ പത്താണ്. ദാനധർമ്മങ്ങൾ നന്നായിട്ട് കൊടുക്കേണ്ട ടൈമാണ്. നമ്മളെ പലരുടെയും മുഖങ്ങൾ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകും. നമ്മുടെ മനസ്സിന്റെ ആ പിന്നെ പിശുക്കത്തരം അതൊന്ന് നമ്മൾ പിടിച്ചിട്ട് മാറ്റിവെക്കുക. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ചുറ്റുപാടിൽ, അയൽവാസികളിൽ, ഒപ്പം നടക്കുന്നവരൊപ്പം ജീവിക്കുന്നവർ, സുഹൃത്തുക്കളൊക്കെ അർഹരായിട്ടുള്ള ആളുകളുണ്ടാവും. സക്കാത്താണെങ്കിലും ദാനധർമ്മങ്ങളാണെങ്കിലും അതൊക്കെ നമ്മൾ കൊടുക്കുക. തറാവീഹിന്റെ കാര്യം ശ്രദ്ധിക്കുക, എല്ലാം ശ്രദ്ധിക്കുക. മൊത്തത്തിൽ നമ്മുടെ ജീവിതം ഒന്ന് നന്നാക്കാൻ വേണ്ടി ഈ സന്ദർഭത്തിൽ ഒന്ന് കാര്യമായിട്ടുള്ള ഒരു ശ്രമം നമ്മൾ നടത്തണമെന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ.
ഇനിയുള്ള ദിവസങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്താനും ആ ലൈലത്തുൽ ഖദറിന്റെ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ രാവിന്റെ പുണ്യം നേടാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ ഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്നിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. اللهم انك عفو تحب العفو فاعف عنا. والحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله.